കല്ലറകളിൽ ശവശരീരം മാത്രം അവശേഷിക്കുന്ന ഈജിപ്ഷ്യൻ സംസ്കാരം, ഹെർലോക്ക് വിഷം കൊടുത്തുകൊന്ന സോക്രട്ടീസിന്റെ കഥ മാത്രം അവശേഷിക്കുന്ന ഗ്രീക്ക് സംസ്കാരം, ആരാധ്യനായ യേശുദേവനെ കുരിശിലേറ്റിക്കൊന്ന കഥയവശേഷിക്കുന്ന റോമാ സംസ്കാരം, കടൽ കൊള്ളക്കാരാണ് ഞങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർ എന്നഭിമാനിക്കുന്ന കഥാപാത്രങ്ങൾ അവശേഷിക്കുന്ന മിസപ്പൊട്ടേമിയൻ സംസ്കാരം, കഴിഞ്ഞ 51 വർഷമായി ഊർധ്വശ്വാസം വലിക്കുന്ന ചൈനീസ് സംസ്കാരം, ഈ സംസ്കാരങ്ങളെല്ലാം നാമാവശേഷമായപ്പോഴും പ്രഭമങ്ങാതെ കരിന്തിരി കത്താതെ ഭൂഗോളത്തിലെ 100 കോടി ജനതയുടെ ഹൃദയത്തിൽ ഇന്നും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ദീപമുണ്ട്, സനാതനധർമ്മദീപം. വേദങ്ങൾ മുതൽ ഇതിഹാസം വരെയുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ജ്ഞാനവിജ്ഞാനങ്ങൾ പരത്തിയ സനാതനധർമ്മ ജ്യോതിസ്. ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് തിരുവനന്തപുരം CSIR സീനിയർ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഓണററി ഡയറക്ടറുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ.
സമാരാധ്യരായ കുടുംബാംഗങ്ങളെ, ഭാരതീയ ചിന്താധാരയിൽ അടങ്ങിയിരിക്കുന്ന അത്യന്താധുനിക ശാസ്ത്രം 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്നത്തെ സൂര്യോദയത്തോടുകൂടി കാലുവെച്ച ലോകം 239 രാഷ്ട്രങ്ങളും ഏത് രാഷ്ട്രത്തിലേക്കാണോ നോക്കുന്നത്, ആ രാഷ്ട്രത്തിൻ്റെ ചിന്താധാരകൾ ചിരപുരാതനമായ ഒരു ധർമ്മത്തിൻ്റെ നിത്യനൂതനത്വം എന്നും വിളിച്ചോതുന്നവയാണ്. ലോകരാഷ്ട്രങ്ങൾ ഈ ചിന്താധാരയുടെ അത്യുജ്വലമായ സത്ത് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ഭാരതത്തിൽ ജനിച്ചു വളർന്ന് വലുതായി വികസിച്ച് മുമ്പോട്ടു പോകുന്ന 100 കോടി ജനത ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് അറിയേണ്ടതല്ലേ? BC 8000 എഴുതിയിരിക്കുന്ന ഋഗ്വേദം അവിടെ നിന്ന് ഇങ്ങോട്ട് AD 2000 കൂടി ചേർത്തൊരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വേദ സംസ്കൃതി ഈ നാട്ടിലുണ്ടായിരുന്നു. 10,000 വർഷത്തെ പാരമ്പര്യവും പേറി ചിരപുരാതനമായ ഒരു ധർമ്മത്തെ നിത്യനൂതനത്വത്തിലേക്ക് നയിക്കുമ്പോൾ പോലും ഈ സംസ്കൃതിയുടെ 51-ാം യുഗശതാബ്ദത്തിലേക്ക് കടക്കുമ്പോൾ അതിനടങ്ങിയിരിക്കുന്ന ആധുനിക ശാസ്ത്രതത്വങ്ങളുടെ വസ്തുതകൾ അറിയാൻ ശ്രമിച്ച വ്യക്തി പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയോടുകൂടി വന്നിരിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രാഷ്ട്രവും നമ്മുടെ ചിന്താധാരയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ, രാഷ്ട്ര ചൈതന്യത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ പ്രതീകങ്ങളായി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഈ പ്രഭാഷണം കേൾക്കാൻ വന്നതിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു രാഷ്ട്രം എത്ര കാലം നിലനിന്നിരുന്നു, എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്? 51 വർഷം മുമ്പ് ഭാരതം സ്വാതന്ത്ര്യമായി എന്ന് പറയാറുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ ദേശീയ ഗാനം, അത് 2-3 പർവ്വതങ്ങളെയും നദികളെയും മാത്രം പറയുമ്പോൾ 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തെക്കുറിച്ച് ഡെഫിനിഷൻ കൊടുത്തിരുന്നു. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഹിന്ദു മഹാസമുദ്രം വരെ പരന്നുകിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെയാണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. ആ സിന്ധോ സിന്ധു പര്യന്തം എത്ര ഭാരതഭൂമികം മാതൃഭൂ പിതൃഭൂശ്ചൈവ തം ഹിന്ദുരിതി സ്മൃത. സപ്ത സിന്ധു ഒഴുകിയിരുന്ന രാജസ്ഥാനിന്റെ അപ്പുറത്തുള്ള ഹിമാലയത്തിന്റെ ഉത്ഭവസ്ഥാനം മുതൽക്ക് കന്യാകുമാരിക്ക് കീഴെയുള്ള ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവഭൂമിയായ ഭാരതത്തെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട് കണക്കാക്കുന്നവർ ആരെല്ലാമുണ്ടോ അവരെ എല്ലാം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിരുന്നു. അതാണ് നമ്മുടെ ഭാരത രാഷ്ട്രം. വിന്ധ്യ ഹിമാചല എന്ന് 2 പർവ്വതങ്ങളെ മാത്രം പറഞ്ഞ് ദേശീയ ഗാനം നിർത്തുമ്പോൾ ഭാരതത്തിൽ പുരാതനമായി രചിക്കപ്പെട്ട ഒരു സംസ്കൃതിയുടെ നാല് വരികള് വിന്ധ്യ ഹിമാലയനെ നിർത്താതെ മഹേന്ദ്രോ മലയ സഹ്യോ ദേവതാത്മാ ഹിമാലയ ദേവോ ജൈവത വിന്ധ്യോ ഗിരിശ്ചാരാവലിസ്തത. വിന്ധ്യപർവ്വതവും ആരാവലിയും സഹ്യപർവ്വതവും അതുപോലെയുള്ള ഭാരതത്തിന്റെ ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. യമുന ഗംഗ എന്ന് രണ്ട് ഉത്തരേന്ത്യൻ നദികളെ കുറിച്ച് മാത്രം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അംഗീകരിച്ച ദേശീയഗാനം പറയുമ്പോൾ ഭാരതത്തിൽ ഈ ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന പൂജാരി രാവിലെ വന്ന് ശംഖപൂരണം നടത്തി ആ ശംഖില് ഗുരുവായൂരപ്പന് തളിക്കാൻ വേണ്ടിയുള്ള തീർത്ഥമുണ്ടാക്കുമ്പോൾ ആവാഹിക്കുന്ന ഒരു മന്ത്രമുണ്ട്, ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗോദാവരി ആന്ധ്രദേശത്തില്, കാവേരി കർണാടകത്തില്, നർമ്മദ ഗുജറാത്തില്, ശതദ്രുതി എന്ന സരസ്വതി രാജസ്ഥാനിന്റെ അപ്പുറത്ത്. ഈ നദികളെ മുഴുവനും ഒരുമിച്ച് ചേർത്ത് ഭാരതത്തെ ഒറ്റക്കെട്ടായിട്ട് കാണാൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, അനവധി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് സാധിച്ചിരുന്നു. BC 4500 സരസ്വതി നദി വറ്റിപ്പോയത്, ആ വറ്റിപ്പോയ സരസ്വതി നദിയുടെ ചിത്രമെടുത്തത് ഇൻസാറ്റ് 1B ആണ്. ആ ഇൻസാറ്റിന്റെ ചിത്രത്തോടുകൂടി സരസ്വതി ബേസിൻ പുരാവസ്തു ഗവേഷകർ പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ 6500 മുൻപ് വറ്റിപ്പോയ സരസ്വതി നദിയുടെ വെള്ളം ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനകത്തെ പൂജയ്ക്ക് ആവശ്യമുള്ള ശംഖത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമൻ വനവാസത്തിന് പോകണം, ത്രേതായുഗത്തില് എത്ര വർഷം വേണമെങ്കിലും പുറകോട്ടെടുക്കുക, ജടായുമംഗലത്തിൽ നിന്ന് 40 പൈസ അപ്പുറത്താണ് ചടയമംഗലം. ഈ ജടായുമംഗലത്തിൽ നിന്ന് ഇടത്തോട്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാം ജടായുപ്പാറ, ആ ജടായുപ്പാറയുടെ മുകളിൽ കയറിയാൽ കാണാം ജടായുക്കുളം. അതിൽ ഏറ്റവും വേനൽക്കാലത്ത് മെയ് മാസം 28-ാം തീയതി പോയാലും ആ ജടായുക്കുളത്തിൽ വെള്ളമുണ്ട്. എന്തേ ജടായുപ്പാറ എന്ന പേര് വന്നു, ജടായുമംഗലം എന്ന പേര് വന്നു, ചടയമംഗലം എന്ന പേര് വന്നു. ശ്രീരാമന്റെ പാദസ്പർശമേറ്റത് അയോധ്യയിൽ മാത്രമായിരുന്നില്ല, ഇങ്ങേ അറ്റം തിരുവനന്തപുരത്തിന്റെ അടുത്തുവരെയുള്ള ജടായുമംഗലം വരെ അദ്ദേഹം എത്തിയിരുന്നു ഈ രാഷ്ട്രം ഒന്നാണെന്ന് തെളിയിക്കാൻ. അവിടെ നിന്ന് അദ്ദേഹം പോയത് കിഴക്കോട്ടാണ്. ശബരി അദ്ദേഹത്തിന് പ്രസാദമായി കടിച്ചു കൊടുത്ത മാമ്പഴവും അതിനുശേഷം കൊടുത്ത നിർദ്ദേശവും സ്വീകരിച്ച് കിഴക്കോട്ടുള്ള പ്രയാണത്തിൽ ആ ശബരിയെ അദ്ദേഹം പ്രതിഷ്ഠിച്ചതുപോലെ ആ മലയ്ക്ക് പേര് കൊടുത്തു ശബരിമല. ഇന്നും ശ്രീരാമന് എച്ചിൽ ഭക്ഷണം കൊടുത്ത ഒരു സ്ത്രീയെ ത്രേതായുഗം കഴിഞ്ഞ്, ദ്വാപരയുഗം കഴിഞ്ഞ്, കലിയുഗത്തിലെ 5102-ാമത്തെ വർഷത്തിലേക്ക് എത്തിയ കാലത്തും നാം ഓർക്കുന്നു ശബരിമല എന്ന് പറഞ്ഞു തന്നെ. അവിടെ നിന്ന് അദ്ദേഹം കിഴക്കോട്ടാണ് പോയത്, രാമേശ്വരത്തെത്തി. രാമായണത്തിലെ അതേ രാമേശ്വരം, രാമായണത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിന്റെ അതേ സ്ഥാനത്തൊരു ക്ഷേത്രം. അവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ കാണാം ധനുഷ്കോടി, അന്നും ഇന്നും ഒരേ പേരാണ് ധനുഷ്കോടിക്ക്. അവിടെ നിന്ന് അദ്ദേഹം പോയത് ലങ്കയിലേക്കാണ്, അന്നും ഇന്നും ഒരേ പേര്. എത്ര 1000 വർഷങ്ങൾ കഴിഞ്ഞു, ഒരു രാഷ്ട്രത്തിന്റെ ചൈതന്യം അതേപോലെ പ്രതിഫലിപ്പിക്കുന്ന പേരുകളുമായിട്ട് ആ സേതു ഹിമാചലം ഒരു ഒറ്റ രാഷ്ട്രത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്ന കഥകള് ഇതിഹാസം വസ്തുതയായിട്ട് അംഗീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് വസ്തുതയായിട്ട് അംഗീകരിക്കാം. അതല്ല എന്റെ കഴുത്തിലിട്ടിരിക്കുന്നത് അല്പം വളഞ്ഞ ഒരു നക്ഷത്രമാണെന്ന് ധരിക്കുന്നവർക്ക് ഇത് വെറും കഥയാണ്. ആ കഥയിൽ പോലും ഭാരതം ഒന്നാണ് എന്ന് പറയാൻ അവർക്ക് സാധിച്ചിരുന്നു, ഭാരതീയർക്ക് സാധിച്ചിരുന്നു. അതാണ് ഇതിഹാസത്തിന്റെ സന്ദേശം എത്തിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ ചരിത്രം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മഹാഭാരതത്തിന്റെ കഥ ഒരു പുത്തരിയല്ല. പാണ്ഡവർ എന്താണ് ഹസ്തിനപുരത്ത് നിന്ന് നേരെ മോസ്കോയിലേക്ക് പോകാതെ തെക്കോട്ട് വന്നത്? അവർക്ക് മോസ്കോയിലേക്ക് പോകാമായിരുന്നു, ബെയ്ജിങ്ങിലേക്ക് പോകാമായിരുന്നു, അവിടേക്കൊന്നും അവർ പോയില്ല. അവർ നേരെ തെക്കോട്ട് വന്നു. അന്നുവരെയും ഇന്നും അറിയപ്പെടുന്ന നീളാനദി, സൈലന്റ് വാലിയിൽ നിന്ന് ആരംഭിക്കുന്ന നീളാനദിയെ ഭാരതപ്പുഴ എന്ന പേരാക്കി മാറ്റിയത് മഹാഭാരതത്തിന്റെ കഥാപുരുഷന്മാരായ യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും പാണ്ഡുവിന് ശ്രാദ്ധമിടാൻ മുങ്ങിക്കുളിച്ച് മുകളിലേക്ക് വന്ന നീളാനദി ഭാരതപ്പുഴയാകാൻ കാരണം മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ ചൈതന്യം മാത്രമാണ്. ഇതിഹാസത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല ഭാരത ചരിത്രം. ഹസ്തിനപുരത്തിനപ്പുറത്ത് നിന്ന് ആരംഭിച്ച് മൊറീഷ്യസ് വരെ എത്തി നിൽക്കുന്ന ഒരു സംസ്കാരം, അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. സിംഗപ്പൂര് സിംഹപുരമായിരുന്നു, കംബോഡിയ കാംബോജ ദേശമായിരുന്നു, ബർമ ബ്രഹ്മപ്രദേശമായിരുന്നു, ലങ്ക മനോരമ്യ ലങ്ക മഹാദേവി നിൻകാലിലെ പൊൻചിലങ്ക എന്ന് പറഞ്ഞ ശ്രീലങ്ക. ഇന്നലെ വൈകുന്നേരം വിമാനം തട്ടിക്കൊണ്ടുപോയവരെ വിട്ട ആ വിമാനമുണ്ടായിരുന്ന ഗാന്ധഹാർ ധൃതരാഷ്ട്രരുടെ പത്നിയുടെ സ്വദേശമായ ഗാന്ധാരമായിരുന്നു. ഗാന്ധാരത്തിൽ നിന്ന് പത്നിയെ സ്വീകരിക്കാൻ ഹസ്തിനപുരത്തിൽ ജനിച്ച ധൃതരാഷ്ട്രർക്ക് സാധിച്ചു. കൂട്ടത്തിൽ ഒരു ശകുനിയും ഉണ്ടായിരുന്നു. ഏതായാലും ഗാന്ധാരിയെ സ്വീകരിച്ചതോടുകൂടി ഭാരതത്തിന്റെ അതിർത്തി അഫ്ഗാനിസ്ഥാൻ അപ്പുറം പോയി. വിദുരന്റെ ദേശം ഇറാൻ, വൈഡൂര്യ ദേശം എന്നറിയപ്പെടുന്ന ഇറാൻ. ഭാരതത്തിന്റെ വിസ്തൃതി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ വിസ്തൃതിയാണ് കുറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ ദേശത്തില് അവിടെ നിന്ന് ഇവിടം വരെയും ഒരൊറ്റ സംസ്കൃതിയുടെ ധർമ്മശാസ്ത്ര തന്തുക്കൾ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിലനിന്നിരുന്നു. 4000 കിലോമീറ്റർ തെക്കോട്ട് വന്ന് കേരളം വരെ എത്തി അദ്ദേഹം അഷ്ടാംഗഹൃദയം എഴുതി. ഈ രാഷ്ട്രം ഒന്നായിരുന്നു. അഗസ്ത്യമുനി ഹരിയാനയിൽ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് വന്ന് വിന്ധ്യാപർവ്വതവും കടന്ന് തിരുവനന്തപുരത്തെ കാട്ടാക്കടയ്ക്ക് അപ്പുറത്തുള്ള ഒരു വലിയ മലയുണ്ട്, അഗസ്ത്യകൂടം. അവിടെ വന്നിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. എന്തായിരുന്നു കാരണം? അവിടെ നിന്ന് ഇവിടം വരെയും ഒരൊറ്റ സംസ്കൃതി. തൃശൂർ ജില്ലയിൽ പെടുന്ന കൊടുങ്ങല്ലൂരിൽ ജനിച്ച ആര്യഭട്ടൻ ഒന്നാമൻ ഇവിടെ നിന്ന് പാട്നയിൽ പോയി, പാടലീപുത്രത്തിൽ പോയി, നളന്ദയുടെ വൈസ് ചാൻസലർ ആയിട്ടിരുന്നു. കർണാടകത്തിലെ ബെൽഗോമിൽ ജനിച്ച ഭാസ്കരാചാര്യര് തക്ഷശിലയുടെ വൈസ് ചാൻസലർ ആയിട്ടിരുന്നു. തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഭാരതീയ സംസ്കൃതിയുടെ ആധാരശിലകൾ എന്നും ഒരൊറ്റ തത്വചിന്തയുടെ ശിലയിൽ തന്നെ വളർന്ന് വികസിച്ചവയായിരുന്നു. ഭാരതം ഒറ്റ രാഷ്ട്രമായിരുന്നു. സംസ്കൃതിയുടെ തലത്തിൽ ഭാരതത്തിന്റെ ചിന്താധാരകൾ ഒരൊറ്റ നിലവാരത്തിലിരുന്നു. ഞാൻ പോകാം ആ ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞ് പോകാതിരുന്നാലും പോയാലും ഒരേപോലെ പുണ്യമുള്ള ക്ഷേത്രം. അഹം കാശീം ഗമിഷ്യാമി തത്രൈവ നിവസാമ്യഹം ഇതി ബ്രുവാണ സതതം കാശീവാസഫലം ലഭേത്. ഞാൻ കാശിയിലേക്ക് പോവാണ്, ഞാൻ കാശിയിൽ തന്നെ താമസിക്കാൻ പോവുകയാണ്, ഞാൻ കാശിയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ പോവുകയാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പോയില്ല എന്ന് വിചാരിക്കുക. ഗുരുവായൂരിൽ പോവുകയാണ്, എന്നിട്ട് ഗുരുവായൂരിൽ പോയില്ലെങ്കിൽ വിഷമോ, അയ്യോ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോയില്ലല്ലോ എന്ന്. കാശിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കാശിയിലേക്ക് പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാശിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ തന്നെ കാശിയിലേക്ക് പോയ ഫലം കിട്ടുന്ന പറയാ. അതുകൊണ്ട് കാശി ക്ഷേത്രത്തിലേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാഹം അത്യുജ്വലമായി നിരന്തരം നടന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നുമുണ്ട്. കാശിയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിലും ഉള്ളവര് പിതൃതർപ്പണം കൊടുക്കാൻ വേണ്ടി തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നത്, കന്യാകുമാരിയിലേക്ക് വരുന്നത്, രാമേശ്വരത്തിലേക്ക് വരുന്നത്. പിതൃതർപ്പണം കൊടുക്കൽ മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ ത്രിവേണി സംഗമത്തിലാകാമായിരുന്നില്ലേ ഉത്തരേന്ത്യക്കാർക്ക്? അവർക്കൊരു ലക്ഷ്യമുണ്ട്, ഈ നാടിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് തെക്കോട്ട് വരുന്നവര് നിരന്തരമായിട്ട് തെക്കേ ഇന്ത്യക്കാരുമായിട്ട് മിക്സ് ചെയ്യണം, തെക്കേ ഇന്ത്യയിൽ നിന്നുള്ളവര് വടക്കേ ഇന്ത്യക്കാരുമായി മിക്സ് ചെയ്യണം. കാരണമുണ്ട്, ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, വേദത്തെ വിഷയാടിസ്ഥാനത്തില് പരസ്പരം യോജിപ്പുള്ള മന്ത്രങ്ങളെ ചേർത്ത് 3-4 തിരിച്ചിരിക്കുകയാണ്. വേദങ്ങൾ 4 ആണെങ്കിലും വേദഗ്രന്ഥങ്ങൾ 4 അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഋഗ്വേദം തന്നെ 21 ശാഖകളുണ്ട്. 21 വ്യത്യസ്തമായ പുസ്തകങ്ങൾ ചേർന്നതാണ് ഋഗ്വേദം. ഓരോ ഹിന്ദുവും അറിയേണ്ടതാണ് ഋഗ്വേദത്തിൽ എത്ര പുസ്തകമുണ്ടെന്ന്. യജുർവേദം 109 ശാഖകൾ യജുർവേദത്തിനുണ്ട്. സാമവേദം 1000 ശാഖകളുള്ളതാണ് സാമവേദം. അഥർവവേദം 51 ശാഖകളുള്ളതാണ് അഥർവവേദം. എന്തിയെ ഇത്രയും ശാഖകൾ ഈ വേദങ്ങൾക്കുണ്ടായി? വേദങ്ങൾ ശ്രുതികളാണ്. അടിസ്ഥാനപരമായി വേദങ്ങളെ മാറ്റാൻ ആർക്കും അവകാശമില്ല. ശാകല മഹർഷി എഴുതിയ ഋഗ്വേദത്തിന്റെ ഇൻടാക്ട് രൂപത്തെ ശാകലശാഖ എന്നും, അടുത്ത ഭാഷ്കള മഹർഷി എഴുതിയ ഭാഷ്കളശാഖ എന്നും, കൗശീതകി മഹർഷി എഴുതിയത് കൗശീതകി ശാഖ എന്നും, സാംഖ്യായന മഹർഷി എഴുതിയത് സാംഖ്യായന ശാഖ എന്നും പറയാൻ കാരണം, ഋഗ്വേദത്തെ ശിവലിംഗ പ്രതിഷ്ഠ പോലെ പ്രതിഷ്ഠിച്ചു വെച്ച് തൊഴാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് കൂവളത്തലയോ ചെമ്പരത്തിയോ അതല്ല തെറ്റിപ്പൂവോ തുളസിപ്പൂവോ ഏതുകൊണ്ടാണ് പുഷ്പാർച്ചന നടത്താൻ താല്പര്യമെങ്കിൽ അതനുസരിച്ച് പുഷ്പാർച്ചന നടത്താൻ നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ പുഷ്പാർച്ചനയ്ക്ക് മാത്രം വ്യത്യാസം കൊടുത്ത് ശിവലിംഗത്തിനെ അതേപോലെ അഷ്ടമാംഗല്യ പ്രശ്നത്തിന് ശേഷം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഋഗ്വേദം ഇന്നും അതേപോലെ ഇരിക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ടെക്നോളജിക്കൽ നോഹൌ, സയന്റിഫിക് ബേസിസ് അറിയണമെങ്കിൽ ആ പുസ്തകങ്ങൾ നോക്കിയാൽ അറിയാം. ടിന്നിന്റെ മെറ്റലർജി ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചത് 16-ാം നൂറ്റാണ്ടിലാണ്. യജുർവേദം എഴുതിയത് BC 4500 ത്രബു എന്ന് പറയുന്ന ടിന്നിന്റെ എക്സ്ട്രാക്ഷൻ ഈ നാട്ടിൽ അറിയാൻ സാധിച്ചിരുന്നത് 6500 മുൻപാണ്. അവിടം കൊണ്ട് നിർത്തിയില്ല. ഭൗതികമായിട്ട് അന്നം ബ്രഹ്മേതി വിജാനാത്, അന്നം ബ്രഹ്മമാണെന്നറിയ, ബ്രഹ്മാർപ്പണം ബ്രഹ്മ ഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ആ ബ്രഹ്മചൈതന്യം അതിനകത്ത് ഒടുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഈ ഞാൻ രണ്ട് കൈയും കൂപ്പിയിട്ടൊന്ന് തൊഴുന്നു, എന്നിട്ട് ഞാൻ ഉപയോഗിക്കും, കാരണം പ്രകൃതി എന്നോട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ യജുർവേദത്തില് ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്നില്ലെന്ന് അറിയിക്കാൻ രണ്ടമിട്ടുകൂടി പൊട്ടിച്ചിട്ടുണ്ട്. നമ പുഞ്ചിഷ്ടേഭ്യോ നിഷാദേഭ്യശ്ച ഓ നമോ നമ തിഷ്ടഭ്യോ ദാവഭ്യശ്ച. രസകരമാണത്. നമ പുഞ്ചിഷ്ടേഭ്യോ, മീൻ പിടിക്കുന്ന മുക്കുവന് ഞാൻ നമസ്കരിക്കുന്നു. നിഷാദേഭ്യഹ, ഹണ്ടറായിരിക്കുന്ന വേടന് ഞാൻ നമസ്കരിക്കുന്നു. ഈ ഹാളിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോകുന്നവർക്ക് ഞാൻ നമസ്കരിക്കുന്നു. നമസ്തിഷ്ടഭ്യ, എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക്, ദാവഭ്യശ്ച, പുറത്തേക്ക് പോകുന്നവർക്ക്, നമസ്വഭാഭ്യ, ചെയർമാൻ ഉണ്ടെങ്കിൽ ചെയർമാന്, നമസ്വഭ്യ ജാഗ്രഭ്യശ്ച, ആരെങ്കിലും ഉറങ്ങുന്നവരുണ്ടെങ്കിൽ അവര് നമസ്കാരം, ജാഗ്രത്യസ്ഥ ഉണർന്നിരിക്കുന്നവർക്ക് നമസ്കാരം പറഞ്ഞ യജുർവേദത്തിന്റെ ചിന്താധാര. ഭാരതത്തിൽ മാത്രം സംഗീതത്തെ തിമർത്തു ചൊല്ലി വൈബ്രേഷൻ ഹൃദയത്തിലും ലിവറിലും നെർവസ് സിസ്റ്റത്തിലും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ യജ്ഞവൽക്യ ശിക്ഷയുപയോഗിച്ച് സാമവേദം ചൊല്ലുന്ന 3 പുരോഹിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റീരിയോ വെച്ച് അവരുടെ മന്ത്രധ്വനി ഒന്ന് കേൾക്കുക. യു വിൽ വൈബ്രേറ്റ്. ഇത് ഞാൻ പറഞ്ഞതല്ല, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് പ്രൊഫസർ ടട്ട്ലർ പറഞ്ഞതാണ്. അത്രയും ഉജ്ജ്വലമായ സാമവേദം. സാമവേദം വേർതിരിച്ചെഴുതിയിട്ടില്ല. 55 വരികൾ മാത്രമേ സാമവേദത്തിന്റെ സ്വതസിദ്ധമായ വരികളായിട്ടുള്ളൂ. ബാക്കി സാമവേദത്തിലുള്ള മന്ത്രങ്ങൾ മുഴുവനും ഋഗ്വേദത്തിലുള്ളതാണ്. ഏതാണ്ട് ഒരു 10-17 മന്ത്രങ്ങൾ യജുർവേദത്തിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഈ സാമവേദത്തിലേക്ക് മന്ത്രങ്ങളെ മാറ്റിയപ്പോൾ സ്വാതി തിരുനാളിന്റെ കൃതി ചെമ്പേ വൈദ്യനാഥ ഭാഗവതര അടിപൊളിയായിട്ട് സംഗീതത്തിലൂടെ അവതരിപ്പിക്കാറില്ലേ, അതാണ് സാമവേദത്തിലെ ഋഷിവര്യന്മാര് ചെയ്തിരിക്കുന്നത്. ഋഗ്വേദത്തെ എടുത്തു, ഗ്രാമഗേയ ഗാനങ്ങൾ, ആരണ്യഗേയ ഗാനങ്ങൾ, ഊഹ്യഗാനങ്ങൾ, ഊഹഗാനങ്ങൾ ഈ സദസ്സിലിരിക്കുന്നവരാരും കേട്ടിട്ടില്ല. പൈതൃകമായി നമുക്ക് ലഭിച്ച ഒരു മഹത്തായ ചിന്താധാരയുടെ പേരിന്റെ ഒരംശം നമ്മൾ കേട്ടിട്ടില്ല. ഈ ഋഗ്വേദ മന്ത്രത്തെ വഞ്ചിപ്പാട്ടിന്റെ രീതിയില് ഉജ്ജ്വലമായി എത്ര പിച്ചില ചൊല്ലുന്നെന്നറിയാമോ? യേശുദാസന് സാധിക്കുന്ന പിച്ച് 14 കേട്ടിട്ടുണ്ട്. സാമവേദം ചൊല്ലാൻ അറിയാവുന്ന പുരോഹിതന് 21 പിച്ചിലേക്ക് എത്തിയേ മതിയാവൂ. 7 × 3 = 21 പിച്ചിലേക്ക് എടുത്തു ചാടണം, മുകളിലേക്കും ചുവട്ടിലേക്കും കൂടി. അതാണ് സാമവേദം. ഒരു പക്ഷേ ഒരു ചെറിയ വേദത്തെ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് വേദാനാം സാമവേദോസ്മി എന്ന് പറയാൻ കാരണം, നമുക്ക് മുക്കാൽ ഭാഗം ജനതയ്ക്കും അതിലപ്പുറം ജനതയ്ക്കും കേൾക്കാൻ ഭാഗ്യം കിട്ടാത്ത, ഇനി ഭാഗ്യം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ, ഭാഗ്യം കിട്ടാത്ത സാമവേദത്തിന്റെ സംഗീതം കേൾക്കാൻ സാധിച്ചവർക്കുണ്ടാകുന്ന ഹൃദയത്തിന്റെ വികാര വിചാര വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ, സാക്ഷാത് അനുഭവയർ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത, അനുഭവിച്ചറിയാനേ പറ്റുകയുള്ളൂ. ഗുരു ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സാമവേദം നല്ലതാണെന്ന്. അങ്ങനെ പറഞ്ഞ് സാമവേദത്തിന്റെ അനുഭൂതി കിട്ടുകയില്ല. അതനുഭവിച്ചറിയാൻ വേണ്ടി എന്നെങ്കിലും ഭാഗ്യം കിട്ടട്ടെ. ആ സാമവേദം 1000 ശാഖകൾ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. ചില പുരാതനമായ ഒരു ധർമ്മത്തിൽ സാമവേദം ചൊല്ലാൻ ഭീമൻ വിവാഹം കഴിച്ചത് നാഗാലാൻഡിൽ നിന്നാ. ആ നാഗാലാൻഡിൽ നിന്നുള്ള ഒരു പുരോഹിതനെ കൊണ്ടുവരിക, ഒരു ബ്രാഹ്മണനുണ്ടെങ്കിൽ അയാളെ കൊണ്ടുവരിക. സാമവേദം ചൊല്ലാൻ കഴിവുള്ള നർമ്മദാ തീരത്തുള്ള ഒരു പുരോഹിതനെ കൊണ്ടുവരിക. എന്നിട്ട് കേരളത്തിലെ തൃശ്ശൂരുള്ള യജ്ഞവൽക്യ ശിക്ഷയിൽ സാമവേദം ചൊല്ലുന്നവരെ തൃശ്ശൂരിൽ നിന്നും കൊണ്ടുവന്നിട്ട്, താൻ നാഗാലാൻഡുകാരനല്ലേ, താനൊന്ന് സാമവേദം ചൊല്ല, ഞാനും സാമവേദം ചൊല്ലാം. ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ദ സെയിം. അതാണ് സാമവേദം പോലെയുള്ള വേദങ്ങളുടെയും പ്രത്യേകത. അഥർവ വേദത്തിലേക്ക് കടന്നാൽ വൈദിക ചിന്താധാരയിലെ ആത്മീയത അല്പം മാറ്റിവെച്ച് നമ്മുടെ നിത്യജീവിതത്തിലുള്ള സകല കാര്യങ്ങളും പറയുന്ന അത്യുജ്വലമായ അഥർവവേദം 51 ശാഖകളായിട്ട് ഏതാണ്ട് എല്ലാ ശാഖകളും ഈ ഭാരതഭൂമിയിലുണ്ട്. ഈ രാഷ്ട്രം ഒന്നായിരുന്നു ചിന്താധാരയില്. 4 വേദങ്ങൾ കഴിഞ്ഞ് ബ്രാഹ്മണത്തിലേക്ക് ഒന്ന് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധിക്കും. ചരിത്രകാരന്മാര് മഹാഭാഗ്യമോ മഹാ അതിന്റെ ഓപ്പോസിറ്റോ ദൗർഭാഗ്യമോ, ശതപഥ ബ്രാഹ്മണം, താണ്ഡ്യ ബ്രാഹ്മണം, പ്രൗഢ ബ്രാഹ്മണം, ഗോപദ ബ്രാഹ്മണം, 4 ബ്രാഹ്മണങ്ങളുണ്ട്. ചരിത്രകാരന്മാര് ചരിത്രം എഴുതുന്നത് പോലെ എഴുതി വച്ചിരിക്കുന്ന 100 അധ്യായങ്ങളുള്ള ശതപഥ ബ്രാഹ്മണം വായിച്ചാൽ BC 2000 ഭാരതം എന്ന ദേശത്ത് ഏതെല്ലാം രാജാക്കന്മാര് ഭരിച്ചിരുന്നു, അവരെങ്ങനെ ഭരിച്ചിരുന്നു, എന്തെല്ലാം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശതപഥ ബ്രാഹ്മണം വായിക്കണം. സിസ്റ്റമാറ്റിക്കലി റിട്ടൺ ഫസ്റ്റ് ഹിസ്റ്ററി ബുക്ക് ഇൻ ദ വേൾഡ്, റിട്ടൺ നോട്ട് ലേറ്റർ ദാൻ 2500 BC. 4500 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ശതപഥ ബ്രാഹ്മണം വ്യക്തമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ ഇന്ന് നമുക്ക് സാധിക്കില്ല. ചടപട ബ്രാഹ്മണം എന്ന് പറയും, അത് ശതപഥ ബ്രാഹ്മണമല്ല, പ്രൗഢ ബ്രാഹ്മണമുണ്ട്, സാമവേദത്തിന്റെ ബ്രാഹ്മണമാണ്, അത്യുജ്വലമായ ബ്രാഹ്മണം. അഥർവവേദത്തിന്റെ ബ്രാഹ്മണമാണ് ഗോപദ ബ്രാഹ്മണം. ഇനി എന്നെങ്കിലും ഈ രാഷ്ട്രത്തിന്റെ വൈദിക ചിന്താധാര ഉത്ഭവിച്ച കാലഘട്ടത്തിലെ ചരിത്രമറിയാൻ എന്നെങ്കിലും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 29 ബ്രാഹ്മണഗ്രന്ഥങ്ങളുള്ളതില് ഈ 4 ബ്രാഹ്മണഗ്രന്ഥങ്ങൾ വായിക്കണം, അറിയണം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നമ്മൾ പുരാണ കഥകളാണെന്ന് പറയുന്ന വസ്തുതകള് വ്യക്തമായി കലിവർഷം എന്ന കറക്റ്റ് ബിന്ദു എടുത്ത് വിവരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഈ നാട്ടിലുണ്ട്. ബ്രാഹ്മണങ്ങൾ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് തെറ്റിദ്ധാരണയാണ്, ഇത് ബ്രാഹ്മണനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന ധാരണ. ബ്രാഹ്മണങ്ങൾ അവയല്ല. വസ്തുതകള് ശാസ്ത്രീയമായി ചരിത്രപരമായി എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങള്. അത് കഴിഞ്ഞു വരുന്നു 19 ആരണ്യകങ്ങള്, ഓരോ വേദശാഖയോടും ചേർന്ന ആരണ്യകങ്ങള്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളല്ല ആരണ്യകങ്ങള്, പക്ഷെ നമ്മളെ നമ്മൾ ആക്കിയ ഗ്രന്ഥങ്ങളാണ് ആരണ്യകങ്ങള്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം കഴിഞ്ഞ്, ഒരു ഗൃഹസ്ഥന്റെ ജീവിതം കഴിഞ്ഞ്, സന്യാസത്തിന്റെ ജീവിതം തുടങ്ങി അവസാനം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന ഋഷിവര്യൻ, അവരവരുടെ അനുഭവ സമ്പത്ത്, ഭാരതത്തിന്റെ പൈതൃകം, ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തി അറിവിന്റെ പര്യായങ്ങളായ ഗ്രന്ഥങ്ങൾ എഴുതുമായിരുന്നു. അത് മുഴുവനും ആരണ്യകത്തിൽ ഇരുന്നു കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഉപനിഷത്തുക്കള്. ഉപനിഷത്തുക്കളെ കുറിച്ച് ഒറ്റ വരിയിൽ പറയാം. സെയിന്റ് ജോർജ് യൂണിവേഴ്സിറ്റി ബെർലിൻ ജർമ്മനിയില് അവര് പറയുന്നത്, ദ മെസ്സേജ് ഗിവൻ ബൈ ദ ഉപനിഷത്ത് ഈസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ സൈക്കോളജി, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ ഫിസിയോളജി, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ ദി ആസ്പെക്ട് ഓഫ് ദ നോളജ് ഓഫ് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ അറിവിന്റെ അവസാന വാക്കാണ് ഉപനിഷത്ത്. മനഃശാസ്ത്രത്തിന്റെ അവസാന വാക്ക് ഉപനിഷത്ത്. ഭൗതിക ശാസ്ത്രത്തിന്റെ അവസാന വാക്കാണ് ഉപനിഷത്ത്. സത്യം അതാണ്. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണപാവൃണോ സത്യധർമ്മായ ദൃഷ്ടയേ എന്ന് പറഞ്ഞിരിക്കുന്നത് ബയോകെമിസ്ട്രി പ്രൊഫസർക്കും ഫിസിക്സ് പ്രൊഫസർക്കും കെമിസ്ട്രി പ്രൊഫസർക്കും ബോട്ടണി പ്രൊഫസർക്കും സോഷ്യോളജി പ്രൊഫസർക്കും ഒരേപോലെ പിന്തുടരാൻ പറ്റുന്ന അത്യുജ്വലമായ ഒരു സന്ദേശം. ഹിരൺമയേന പാത്രേണ സത്യസ്യ മുഖം അഭിഹിതം ഭവതി. സ്വർണ നിറത്തിലുള്ള ഒരു പാത്രം കൊണ്ട് വസ്തുതകൾ മൂടപ്പെട്ടിരിക്കുന്നു. നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തത്ത് ആ സത്യത്തെ ത്വം പൂഷൻ അപാവൃണു. ആ സ്വർണ നിറത്തിലുള്ള പാത്രം എടുത്തു മാറ്റി സത്യ ധർമ്മായ ദൃഷ്ടയെ, സത്യവും ധർമ്മവും കാണാൻ വേണ്ടി. സത്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഭരിക്കുന്നവരിടയ്ക്കിടയ്ക്ക് പറയാറുള്ള സത്യമല്ല. പഴയ മുഖ്യമന്ത്രി ഇന്ന് സത്യം പറഞ്ഞ അടുത്ത ദിവസം അദ്ദേഹം ശക്തിയായി നിഷേധിച്ചിരുന്നു. അങ്ങനെയുള്ള സത്യമല്ല. സത്ത ഏതാണോ അതാണ് സത്യം. ആ സത്യം കാണണമെങ്കിൽ ഈ തിളക്കമുള്ള മൂടിയെടുത്ത് മാറ്റി അകത്തേക്ക് നോക്കുക. ഭൂഷൻ ഏകരുഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹ രശ്മിൻ സമൂഹ തേജോ യത് തേ രൂപം കല്യാണതമം ുരുഷസോഹമസ്മി. ആ തേജോമയമായ രൂപം, കല്യാണതമം മംഗളകരമായ രൂപം, തത് തേ പശ്യാമി, ഇതാ ഇവിടെ ഇരിക്കുന്നവരെല്ലാം കാണുന്നു. യോവാസൌ പുരുഷസോഹമസ്മി. പ്രപഞ്ച പുരുഷന്റെ ഒരംശമായ ആ ചൈതന്യത്തെ ആറ്റത്തിനകത്ത് ഞാൻ കാണുന്നു, ട്യൂബ്ലൈറ്റിനകത്ത് ഞാൻ കാണുന്നു, ബൾബിനകത്ത് കാണുന്നു, 72 പ്രാവശ്യം സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ ഞാൻ കാണുന്നു, നിരന്തരം കറങ്ങുന്ന ഭൂമിയിൽ ഞാൻ കാണുന്നു. അഗ്നൈർവാ സൂര്യോ അജായത, അഗ്നി കൊണ്ടുണ്ടാക്കിയ സൂര്യനിൽ ഞാൻ കാണുന്നു, ജ്യോതിരൂപങ്ങളിൽ മുഴുവനും ഞാൻ കാണുന്നു. പ്രപഞ്ച പുരുഷന്റെ ഉജ്ജ്വലമായ ചൈതന്യം കാണണമെങ്കിൽ ഗോ ഡീപ് ആൻഡ് ഡീപ് ആൻഡ് ഡീപ്, ദെൻ ഓൺലി യു ക്യാൻ സീ ദാറ്റ്. അതർവൈസ് യു ആർ നോട്ട് ഗോയിങ് ടു സീ ദാറ്റ്. യു ആർ ഗോയിങ് ടു സീ ഓൺലി ദ കവർ ഓഫ് ദാറ്റ് essence. സത്യമതാ. ഈ തൊലിക്കകത്തിരിക്കുന്ന ഞാനും നിങ്ങളും എന്താണെന്ന് അറിയാമോ? ഈ തൊലി ഒന്ന് മാറ്റി നോക്കുക. അതിസുന്ദരിയായ യുക്തമുഖി എന്ന് പറയുന്ന ലോകസുന്ദരി, എവിടെയാ സൗന്ദര്യം? എക്സ്റ്റേണലി ഒന്ന് ഓപ്പറേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് ബ്യൂട്ടിഫുൾ. ആൻഡ് ദാറ്റ് ഇസ് ദ ഫാക്ട്. ബട്ട് ദാറ്റ് ഇസ് ദ എസെൻസ്, ദാറ്റ് ഇസ് ദ ട്രൂത്ത്. അൺക്വസ്റ്റ്യനബിൾ essence is inside that cover of the body. Adana satyam, adana upanishat. Annulla rishi varyanmare innirund ezhudiyathu maadiri oru vari avar ezhudiyittunde. Avar onnu koodi paranju, vidyam cha vidyam cha yastad vedo bhayam sa avidyaya mrutyam teertva vidyaya mrutamashnude. Edu karyangalu padikkukayanengilum, edu karyangalu ariyikkukayanengilum, edu karyangalu padipikkukayanengil, ഭൗതികമായി മാത്രം പഠിപ്പിക്കരുത്, അതിനകത്തൊരു ആന്തരികമായ കാര്യമുണ്ട്. അതുകൂടി ചേർത്ത് വിദ്യ എന്ന പവിത്രമായ ആത്മീയ ജ്ഞാനവും അവിദ്യ എന്ന സ സയന്റിഫിക് നോളജും ഒരുമിച്ച് ചേർത്ത് മാത്രമേ പഠിപ്പിക്കാവൂ. ശുദ്ധമായി സന്യാസിയായി മോക്ഷത്തിന് വേണ്ടി പോകുന്ന ആത്മീയത മാത്രമാണ് ശാശ്വതമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ യു ആർ റോങ്. അതുകൊണ്ട് തന്നെ ആരാണോ വിദ്യ മാത്രം ഉപാസിക്കുന്നത്, ആ വിദ്യ മാത്രം ഉപാസിക്കുന്ന വ്യക്തി അന്ധം തമപ്രവിശന്തി ഏ അവിദ്യാമുപാസതേ. ആരാണോ ശാസ്ത്രജ്ഞാനം മാത്രമാണ് സത്യം എന്ന് പറയുന്നത്, അവര് അന്ധം തമ പ്രവിശന്തി, കണ്ണു കാണാൻ പറ്റാത്ത ഇരുട്ടിൽ ചെന്നെത്തുന്നു. തതോ ഭൂയ ഇവ തേ തമോ യ ഉവിദ്യായാം രതാഹ. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആത്മീയ വിദ്യ മാത്രമേ ലോകത്തിലുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്കും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്ന ലോകം അടിവരയിട്ട് അംഗീകരിക്കുന്നു. റീപ്രൊഡ്യൂസബിൾ, റെപ്പീറ്റബിൾ, ഫിസിക്കൽ, എക്സ്പെരിമെന്റബിൾ എൻറ്റൈറ്റി ഓൺലി. But the truth is that it is experienceable, eternal and spiritual knowledge also. It is the combination of these two. ഭൗതികമായി പരീക്ഷണം ചെയ്ത് കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്ന ശാസ്ത്രീയമായ നോളജ് ഒരു വശത്തിരിക്കുമ്പോൾ അപ്പുറത്ത് ഭൗതിക പരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒത്തിരി അധികം അറിവുകളുണ്ട്. അത് പ്രകൃതിക്കും പ്രപഞ്ചത്തിനും വിട്ടേ മതിയാവൂ. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടല്ല, അടുത്ത നൂറ്റാണ്ടിൽ ഇതേപോലൊരു സൂര്യോദയം നടക്കുമ്പോൾ ഞാനും നിങ്ങളും ഉണ്ടാവില്ല, ഉറപ്പാണത്. ആ അവസരത്തിൽ പോലും ഈ തത്വചിന്തയ്ക്ക്, 5000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ചിന്തയ്ക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. കാർഡിയോളജിസ്റ്റ് MRCP-യും FRCS-ഉം എടുത്ത ഡോക്ടറോട്, കാർഡിയോളജി സ്പെഷ്യലിസ്റ്റിനോട് ഒരു ഒറ്റ ചോദ്യം ചോദിക്കുക, 601 കോടി ജനതയുടെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റില് 72 പ്രാവശ്യം അടിക്കണമെന്ന് തീരുമാനിച്ച കാർഡിയോളജിസ്റ്റ് ഇന്ന് ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഈ കണ്ടുപിടുത്തത്തിന് ഈ കാർഡിയോളജിസ്റ്റിന് നേരെ 2 കൈയും കൂട്ടി ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് നന്ദം മദ്യം പുനസ്തവാദിം ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവജാന്യ ആശ്ചര്യവസ്തൈനം അന്യശ്രണോതി എന്ന് പറഞ്ഞ് നിർത്തണം. 4-ാമത്തെ വരി പറയരുത്. ഇതിനപ്പുറമുള്ള പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ചുള്ള വിവരണത്തിന്റെ പരിധി കണ്ണെത്തുന്ന ദൂരത്തിലല്ല. ജീവനെ കാണിച്ചു തരാൻ സാധ്യല്ല, അനുഭവിച്ചറിയാനേ സാധിക്കൂ. അതാണ് എറ്റേണൽ നോളജ്, ദ സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്ന ഉപനിഷത്ത്. ആ ഉപനിഷത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ 4 വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും കഴിഞ്ഞ് ഉപനിഷത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന 108 ഉപനിഷത്തുക്കളിൽ ആദ്യത്തെ 21 എണ്ണം വായിക്കാൻ സാധിച്ചാൽ, ഈശാവാസ ഉപനിഷത്ത് കഴിഞ്ഞ് അങ്ങനെ ഉപനിഷത്ത് വിവരിച്ചു പോയാൽ ശുദ്ധ മെറ്റലർജി വരെ ചാന്തോക്യ ഉപനിഷത്തിലുണ്ട്. ഇവിടെയും ക്വിസാണ് കേനോപനിഷത്തില്, ചക്ഷുഷ ന പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, ഏന ചക്ഷുംഷി പശ്യതി, കണ്ണുകളെ കാണിപ്പിക്കുന്ന ചൈതന്യം ഏതാണോ, യത് ശ്രോത്രേണ ന ശൃണോതി, ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല, ഏന ശ്രോത്രമിദം ശ്രുതം, ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ഏതാണോ, യത് മനസാ ന മനുതേ, മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധ്യമല്ല, ഏനാഹുർമനോമതം, മനസ്സിനെ മനനം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ചൈതന്യം ഏതാണോ, തദേവ ബ്രഹ്മത്വം വിദ്ധിഹി, അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കുക. തദിദം നയിദം ഉപാസതേ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള 2 വാക്കുകൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ്, തദിദം അതാണ് നയിദം അതല്ല എന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഇത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ഇത് മാത്രമല്ല ബ്രഹ്മം എന്ന് മനസ്സിലാക്കുക. എത്ര ഉജ്ജ്വലമായൊരു വരി, ഇത്രയും ചൈതന്യവത്തായ ഒരു വരികളിലൂടെ ഉപനിഷത്തിലൂടെ പോകുമ്പോൾ മാക്സ് മുള്ളർ പറഞ്ഞ വരിയാ ഓർക്കുന്നത്. അദ്ദേഹം മെക്കോളെ പ്രഭുവിന് എഴുതിയ ഒരു കത്തില്, കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ ആ കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ വേദാസ് ആൻഡ് മൈ അൾട്ടിമേറ്റ് എയിം ഈസ് ദ മിസ് ഇന്റർപ്രട്ടേഷൻ ഓഫ് ദ വേദാസ് ഓഫ് ദ ഹിന്ദുസ്. When I start misinterpreting the Vedas, ഏത് സമയത്താണോ വേദത്തെ
ദുർവ്യാഖ്യാനം ചെയ്യാൻ ഞാൻ തുടങ്ങുന്നത് ആ സമയം മുതൽക്ക് ഭാരതത്തിലെ ഹിന്ദുക്കളില് വേദത്തെക്കുറിച്ച് ഇന്നുവരെ നിലനിന്നിരുന്ന ബഹുമാനം ഇല്ലാതെയാകും. അതോടുകൂടി അവർ മനസ്സിലാക്കും ഭാരതത്തിലെ വേദങ്ങൾ ശുദ്ധ ഹംബഗാണെന്ന്. ആ ഹംബഗാണെന്ന് മനസ്സിലാക്കി അവർ വേദം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സിലൊരു വാക്വമുണ്ടാകും. ഡിയർ മെക്കോളെ, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഫിൽ ദിസ് വാക്വം വിത്ത് ദ മെസ്സേജ് ഓഫ് ക്രിസ്ത്യാനിറ്റി ത്രൂ ദ ഇംഗ്ലീഷ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. വേർഡ് ടു വേർഡ് കൊട്ടേഷൻ ആണ് മാക്സ് മുള്ളർ ആദ്യകാലങ്ങളിൽ ഇവിടെ വന്ന് മെക്കോളെ പ്രഭുവിന് എഴുതിയത്. ഇവിടെ വന്ന് വേദങ്ങളെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ച മാക്സ് മുള്ളർ കുറെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി പകുതി വഴി എത്തിയിട്ട് പുറകോട്ട് നോക്കിയപ്പോഴത്തേക്കും ഇത് മിസ്ഇൻറ്റർപ്രറ്റേഷൻ അല്ലല്ലോ, ഇത് ഞാൻ ശരിക്കും ഇൻറ്റർപ്രറ്റ് ചെയ്ത് വരികയായിരുന്നല്ലോ, ഇതെങ്ങനെയാ മിസ്ഇൻറ്റർപ്രറ്റേഷൻ ആവുന്ന, ഈ ഒരു അർത്ഥവും അതിനകത്തുണ്ടല്ലോ. അദ്ദേഹം കുറേയധികം 2.5 വർഷം വേദങ്ങളെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മഹാപരാധമാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കി ആ മിസ് എന്ന വാക്ക് അദ്ദേഹം കളഞ്ഞ് അന്ന് തുടങ്ങിയത് ആ താടി വളർത്താൻ. മാക്സ് മുള്ളർ താടി വളർത്തി വേദത്തെ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. സംസ്കൃതം ഉജ്ജ്വലമായി പഠിച്ച് 47 പുസ്തകങ്ങൾ ദ ബുക്സ് ഓഫ് ദ ഓറിയന്റൽസ് എഴുതി ഭാരതാംബയുടെ പാദത്തിൽ വെച്ച് തിരിച്ചു പോയപ്പോൾ മാക്സ് മുള്ളറുടെ പേര് വിവേകാനന്ദൻ മാറ്റി പറഞ്ഞു മോക്ഷമുള്ളർ. 18 പുസ്തകങ്ങൾ വീതമുള്ള ശിക്ഷാ ഗ്രന്ഥങ്ങളുണ്ട്. 18 പുസ്തകമുള്ള വ്യാകരണം, 18 പുസ്തകമുള്ള നിരുക്തം, 18 പുസ്തകമുള്ള ഛന്ദശാസ്ത്രം, 18 പുസ്തകമുള്ള ജ്യോതിഷം, 18 പുസ്തകങ്ങളുള്ള കൽപ്പശാസ്ത്രം. ഈ ജന്മത്തിൽ വായിക്കാൻ സാധ്യമല്ല, വായിച്ചു തീരില്ല. കുറെ ക്രിസ്ത്യൻ മിഷണറിമാര് വിവേകാനന്ദന്റെ അടുത്ത് വന്നിട്ട് ഒരു 5-6 ഭാഷയിലുള്ള ബൈബിൾ കൊടുത്ത് പറഞ്ഞു, ഡിയർ സ്വാമി ജി, വി ഹാവ് ബ്രോട്ട് ദ ബുക്ക് ഓഫ് ദ ബൈബിൾ, ദ വേർഡ്സ് ഓഫ് ദ ഗോഡ് ആസ് സച്ച് ടു യു എന്ന് അവര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇൻ ദ ഹോൾ വേൾഡ് ദീസ് ബൈബിൾ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു 2400 ലാംഗ്വേജസ്. ഇഫ് യു ആർ കീപ്പിംഗ് വൺ എബൌ ദി അതർ, ഓരോ ഭാഷയിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ബൈബിൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ യു വിൽ നോട്ട് സീ ദി അതർ എൻഡ് ഓഫ് ദ ബൈബിൾ, മുകളിലെ അറ്റം കാണില്ല എന്ന് പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, ദാറ്റ് ഈസ് റിയലി ഗുഡ്, ബട്ട് ദി സിംപ്ലസ്റ്റ് തിങ് ഈസ് ദാറ്റ് വെൻ ഇഫ് യു ആർ കീപ്പിംഗ് വൺ എബൌ ദി അതർ, ദ ബുക്സ് റിട്ടൺ ഇൻ ഇന്ത്യ വിച്ച് ഈസ് കണക്ടഡ് വിത്ത് ദ വേദാസ്, വേദങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, വൈദിക സാഹിത്യങ്ങൾ ഒറ്റ ഭാഷയായ സംസ്കൃതത്തിൽ എഴുതിയത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ യു വിൽ നോട്ട് സീ ദി അതർ എൻഡ്. ആ പുസ്തകങ്ങൾ കാണില്ല, കാരണം സോ മെനി ആർ ദർ. മദനമോഹന മാളവിയുടെ അടുത്ത് കുറെ മിഷണറിമാര് വന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു, ടേബിളിന്റെ അടുത്ത് വന്നപ്പോൾ ഒത്തിരി പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നു. അതിന്റെ ഏറ്റവും മുകളില് ഏതോ ഒരു പാതിരി കൊടുത്ത ഒരു ബൈബിള് വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് വളരെ സന്തോഷമായി. ഡോക്ടർ മാളവ്യജി, യു ഹാവ് കെപ്റ്റ് ദ ബൈബിൾ ഇൻ ദ കറക്റ്റ് പൊസിഷൻ, ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഓഫ് എവറിതിങ്. മദനമോഹന മാളവ്യ പറഞ്ഞു, സത്യം, യു ആർ ടെലിംഗ് ദ ട്രൂത്ത്. ഏറ്റവും ചുവട്ടിലുള്ള പുസ്തകം ഒന്ന് വലിച്ചു, ഇതെല്ലാം കൂടി താഴെ വീണു. ആ ചുവട്ടിലുള്ള പുസ്തകം ഭഗവത്ഗീതയായിരുന്നു. എന്നിട്ട് ഈ മിഷണറിമാരെ കാണിച്ചു, see, this is the bottom most one which is supporting everything. That is why when I removed this, the whole thing fallen down. Ellam thaazhthekku veeran kaaranam adaanu. Idu oru bhagavad geethayude aaradhakante vaakkaanu edukkanda, shashwatha satyathinte vaakkukalaanu. Vastutha adaanu, adaanu 18 pusthakangal veedamulla shiksha granthangal vaaikkan naan ivide edengilum oru udaaharanam parnja boring aayirikkum. ഓരോ മലയാള പദം ഉണ്ടാക്കുമ്പോഴും എഴുതുമ്പോഴും രണ്ടക്ഷരങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ടൈമും പ്രൊനൗൺസ് ചെയ്യാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ശിക്ഷാഗ്രന്ഥങ്ങളിലാണ്. ജസ്റ്റ് മസാല ദോശ എന്ന് പറഞ്ഞാൽ മായും സാക്കും ഇടയ്ക്ക് എത്ര സമയം വേണം, സാ കഴിഞ്ഞ് ലാ പറയാൻ എത്ര സമയം വേണം, സാ എത്ര മാത്രം വേണം, 3 മാത്രം വേണം, നിയമം പറഞ്ഞിട്ടുണ്ട്. എന്താ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നത്? സാധാരണ സംസാരിക്കുന്ന മാതിരി വരാത്തത് അഭീ എന്ന് പറയുന്നതിന് പകരം അഭീമഗ്നീണന്തീതേന വശിഷും സോമമീന്ദ്രായ പാദാവേ. ജീവിതത്തിൽ 40,000 വർഷം കഴിഞ്ഞാൽ ഈ വരി തെറ്റായിട്ട് ആരും പറയില്ല. കാരണം ആ ഭ കഴിഞ്ഞ് അഭീ പ്ലസ് ഈമം, അഭീ കഴിഞ്ഞിട്ട് 2 ഈയുണ്ട്, ഈമത്തിന് 2 ഈയുണ്ട്, 2 ഈ ഇപ്പുറത്തും 2 ഈ ഇപ്പുറത്തും ചേർത്ത് എങ്ങനെയാ പറയുക? അഭീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തികേടാ? അതുകൊണ്ട് ശ്രീണന്തി ദേനവശിഷും സോമമിന്ദ്രായ പാദാവേ. ഉജ്ജ്വലമായ വരി, അതിന്റെ വൈബ്രേഷൻ കേട്ടാൽ തന്നെ ഹാർട്ട് ബീറ്റ് മാറും. സോ ദാറ്റ് വി ക്യാൻ സി ശിക്ഷാഗ്രന്ഥങ്ങള് ഓരോ വേദമന്ത്രങ്ങളുടെ പദങ്ങളും അക്ഷരങ്ങളും എങ്ങനെ പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചിരിക്കുന്നത്. ആ സംസ്കൃത ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് മലയാളവും മറ്റ് ഇന്ത്യൻ ഭാഷകളും. എന്തിനാ കുറെ അധികം ഇംഗ്ലീഷ് ഭാഷകളും? പിതൃ ഫാദർ, മാതൃ മദർ, ദുഃഖാദർ ഡോട്ടർ, പെൻഡ പഞ്ച ഹെക്സ ഷഷ്ട സപ്ത സെപ്റ്റ ഒക്ട അഷ്ട നൊണ നവ ഡെക്കാദശ, എത്ര സംസ്കൃത പദങ്ങളാണ് അതേപോലെ വരുന്നത്. ഇത് ധാരാളമായിട്ട് ഒന്നിനൊന്ന് മാറ്റി നോക്കിയാൽ മനസ്സിലാക്കാം ഇത് മുഴുവനും കലണ്ടർ കാലാന്തർ, കാലാന്തരത്തെയാണ് കലണ്ടറാക്കി മാറ്റിയിരിക്കുന്നത്. ധാരാളം പദങ്ങളുണ്ട്. ഏതാണ്ട് 2500 പദങ്ങള് സെലക്ട് ചെയ്ത് കർണാടക യൂണിവേഴ്സിറ്റിയിൽ ഒരു PhD തീസിസ് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ശിക്ഷാഗ്രന്ഥങ്ങൾ എന്ന് പറയുന്ന ഭാഷാഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നമ്മുടെ ഭാഷയുടെ ആധാരം ഇന്നും അതാണ്. വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട്, ഓരോ നിയമങ്ങൾ വേണം. ഓരോ പദപ്രയോഗത്തില് സെന്റൻസ് പ്രയോഗത്തിനകത്ത് വ്യാകരണ നിയമം. വ്യാകരണം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. മഹാഭാഷ്യം പഠനീയം വാ മഹാരാജ്യം പാലനീയം എന്നാ ചോദിക്കുക എന്നാ പറയുക? ഒരു രാജ്യത്തെ ഭരിക്കാനാണോ തനിക്ക് താല്പര്യം? അല്ല, അഷ്ടാധ്യായി എന്ന് പാണിനി എഴുതിയ മഹാഭാഷ്യം പഠിക്കാനാണോ തനിക്ക് താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ വിദ്യാർത്ഥി പറയും, അത്രേ ഞാൻ മഹാഭാഷ്യം പഠിക്കാം, പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യം ഭരിക്കാൻ ഡൽഹിയിലേക്ക് പോകാമെന്ന്. ആ രീതിയിലാണ് മഹാഭാഷ്യം 2108 വരുന്ന ശ്ലോകങ്ങള് സൂത്രത്തിലായിട്ട്. സൂത്രം എന്ന് പറഞ്ഞാൽ അമിട്ടു മാതിരിയുള്ള ഒറ്റ വാക്കുകള്, 2 വാക്കുകള് ചേർന്ന സന്ദേശത്തിന്റെ പ്രഭ ജ്വാലകളാണത്. ആ സൂത്രങ്ങളെ ചേർത്ത് പാണിനി എഴുതിയ ഗ്രന്ഥം ലോകഭാഷയ്ക്ക് സംഭാവനയായതുകൊണ്ട് സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി ജർമ്മനിയുടെ കവാടത്തില് പാണിനിയുടെ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. വ്യാകരണം എഴുതുന്ന പാണിനിയുടെ ചിത്രം ലോകത്തിലേതെങ്കിലും യൂണിവേഴ്സിറ്റിയില് കമ്പൽസറി ആയിട്ട് എല്ലാവരും സംസ്കൃതം പഠിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പോലും ഉറുദു മാത്രം പഠിക്കാം, ഹിസ്റ്ററി മാത്രം പഠിക്കാം, ചിലപ്പോൾ ഓട്ടത്തുള്ളൽ മാത്രം പഠിക്കാം. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയില് സംസ്കൃതം ഇല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ഏത് ഭാഷയെടുത്താലും സംസ്കൃതം ഈസ് കമ്പൽസറി. ആ ജർമ്മനി ഇന്ത്യയുടെ ഭാഗമല്ല, ആ ദേശത്തതുകൊണ്ട് പാണിനിയുടെ അഷ്ടാധ്യായിയിലൂടെയാണ് സംസ്കൃതം പ്രചരിക്കുന്നത്. നിരുക്തം എന്ന ഒരു പുസ്തകമുണ്ട് 3-ാമത്തേത്. ഇന്ന് നമ്മൾ സംസ്കൃത പദങ്ങൾ ആട്ടിപ്പൊളി തകൃതിയായിട്ട് ഉപയോഗിക്കാറില്ലേ? ആ പദങ്ങൾ ഉണ്ടായത് എങ്ങനെയാ? സമുദ്രം എന്ന പദം ഉണ്ടായത് എങ്ങനെയാന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ അയാൾ പറയും, ഞാനിപ്പോ ചാലക്കുടി പോയിട്ട് വരാം, അതിനുശേഷം തന്നോട് ഉത്തരം പറയാന്ന്. സമുദ്രം ഉണ്ടായത് എങ്ങനെയാന്ന് എന്നോടാ ചോദിക്കുന്നേ? താൻ പോയിട്ട് തിരുവനന്തപുരത്ത് പോയി ചോദിക്കാൻ പറയും. MLA മാര് 1044 പേരുണ്ട്. അവിടെ പോയി ചോദിച്ചാൽ സമുദ്രം ഉണ്ടായത് എങ്ങനെയാണെന്നറിയാം. കാരണം ഓരോ പാർട്ടിയും ഇലക്ഷന് നിൽക്കുമ്പോൾ മറ്റേ പാർട്ടിയെ അവിടേക്ക് എറിയുന്ന പറയ അറേബ്യൻ കടലിലെ സമാത് ദ്രവതേ ആപഹ ഇതി സമുദ്ര, എക്കാലവും തുല്യ അളവിൽ ജലം ഉള്ളതുകൊണ്ടാണ് സമുദ്രം എന്ന പേരുണ്ടായത്. വെറുതെ സമുദ്രം ഉണ്ടായതല്ല, ഹൃദയം എന്ന പേരുണ്ടായത് എങ്ങനെയാ? ഹൃ സ്വീകരിക്കുക, ദ കൊടുക്കുക, അയം കറക്കുക, രക്തത്തെ സ്വീകരിക്കുകയും രക്തത്തെ കൊടുക്കുകയും രക്തചംക്രമണം നടത്തുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഹൃദയം എന്ന പദമുണ്ടായത്. ഇങ്ങനെ ഒരു പദത്തിന്റെ അല്ല, ഭാസ്കര, പ്രപഞ്ചത്തെ മുഴുവനും ജ്യോതിഷ് കൊണ്ട് പ്രഭാപൂരിതമാക്കുന്നത് കൊണ്ടാണ് സൂര്യനെ ഭാസ്കരൻ എന്ന് പറയുന്നത്. ഒരു വാക്കിനും അർത്ഥമുണ്ട്. ധമനി ധുമാനാത് ധമന്യ, വഹിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് ധമനി എന്ന പേര്. സാരണാത് ശിര, ഒഴുകുന്നത് കൊണ്ട് ശിര എന്ന പേരുണ്ടായി. സംസ്കൃതത്തിലെ കമലാക്ഷി, അക്ഷം ചിലപ്പോ വക്രമായിരിക്കാം, എന്നാലും താമര പോലെ, പഴയ താമരയല്ല പുതിയ താമര പോലെ കണ്ണുള്ള വ്യക്തി ആരാണോ അത് സ്ത്രീയാണെങ്കിൽ അവരെ കമലാക്ഷി എന്ന് പറയാം. മീനാക്ഷി, സ്രാവിന്റെ പോലെ കണ്ണുള്ളവരെ പറയാൻ സാധ്യമല്ല, നല്ല മത്സ്യത്തിന്റെ കണ്ണുള്ളവരാണ് മീനാക്ഷി. ഇത് നിരുക്തത്തിലാ പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ നിഘണ്ടു ഡിക്ഷണറി എഴുതിയത് യാസ്കനാണ്. BC 600 അതിന് മുമ്പും നിലനിന്നിരുന്നതായിട്ട് യാസ്കന്റെ നിരുക്തത്തിൽ പറയുന്നുണ്ട്. ഛന്ദശാസ്ത്രം എന്ന പുസ്തകം 4-ാമത്തെ വേദാംഗം. ആ പുഷ്പമേ, നീ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ. ഈ ഭൂമിയിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതി ഇന്ന് പുനരങ്ങു കിടപ്പിതോർത്താൽ എന്ന് കുമാരനാശാൻ മുഖ്യമന്ത്രി കസേര നോക്കി പറഞ്ഞപ്പോൾ അവിടെയും അതിനുപയോഗിച്ച പ്രാസവും നിയമവും ഇതേ ചന്ദശാസ്ത്രം എഴുതിയ പിംഗളാചാര്യന്റെ അതേ ചന്ദശാസ്ത്രമാണ്. എത്ര ഭംഗിയായിട്ട്! ചിലപ്പോ ഇപ്പൊ പുതിയ പുതിയ പാട്ടുകൾ വരുന്നില്ലേ, 12 മക്കളെ പെറ്റൊരമ്മേ, ഇത് കണ്ടു നിന്നവനാണ് ഭ്രാന്തൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആ അതിലെ പ്രാസമുണ്ട്. ആ പ്രാസത്തിന്റെയും ബേസിക് റൂള് BC 700 എഴുതിയ അതേ പിംഗളാചാര്യന്റെ അതേ ചന്ദശാസ്ത്രം. എത്ര അധികം വേദമന്ത്രങ്ങളാണുള്ളത്! ഒരെണ്ണം അഷ്ടി എന്ന രീതിയിലൂടെ പറയുമ്പോൾ അത്യഷ്ടി വരും, ഗായത്രി ഛന്ദസ് വരും, ബൃഹദി ഛന്ദസ് വരും, ജഗതി ഛന്ദസ് വരും. ഏതാണ്ട് 18 മുതൽ 30 വരുന്ന പ്രധാനപ്പെട്ടതും ഉപയുമായ ഈ ഛന്ദസ്സുകൾ മുഴുവനും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല, അതിനൊരു വൃത്തനിയമമുണ്ട്. ആ വൃത്തനിയമത്തിന്റെ അടിസ്ഥാനം ഛന്ദശാസ്ത്രമാണ്. 1000 പേർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ, അതിൽ ഒരു തമ്യം എടുത്തനു കാൽക്കൊരു മുടവുണ്ട് അവനു നടക്കും നേരം മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനായത് ദോഷം, ചേർച്ചകൾ പലതുണ്ട് ഒരുവന് കിഞ്ചിൽ പൂച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം. ഇതിനൊരു പ്രാസമുണ്ട്, ഇതിനൊരു നിയമമുണ്ട്. ഇത് ഈ നാട്ടുകാരുണ്ടാക്കിയതല്ല. ഈ നിയമം എഴുതിയത് 2700 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയത്തിലെ ഋഷിവര്യന് തുല്യമായ ലിംഗ്വിസ്റ്റിക് പ്രൊഫസർ പിംഗളാചാര്യനാണ്. അത്രയും ഗ്രന്ഥസമൂഹങ്ങൾ ഈ നാട്ടിലുണ്ട്. ജ്യോതിശാസ്ത്രം മാത്തമാറ്റിക്സിന്റെയും അസ്ട്രോണമിയുടെയും അടിത്തട്ടിൽ വളർന്നിരിക്കുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ എത്രയുണ്ടെന്ന് ഇന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. കൽപ്പശാസ്ത്രമാണ് അവസാനത്തേത്. എത്ര കൽപ്പശാസ്ത്രമാണുള്ളത്! ഞാനും നിങ്ങളും അനുശാസിക്കുന്ന സമസ്ത ധർമ്മശാസ്ത്ര നിയമങ്ങളും സമസ്ത ഗൃഹ്യസൂത്ര നിയമങ്ങളും സമസ്ത പിതൃമേധ സൂത്ര നിയമങ്ങളും ഒരൊറ്റ സെറ്റ് ഗ്രന്ഥങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. അച്ഛൻ മരിച്ചാൽ എന്തു ചെയ്യണം, ശവം എങ്ങനെ അടക്കണം, ഏത് മന്ത്രം ചൊല്ലണം, ഏതാചാരങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന പിതൃമേധ സൂത്രങ്ങളുണ്ട്. പുതിയ വീട് വയ്ക്കുമ്പോൾ, ഭൂമി കുഴിക്കുമ്പോൾ, കട്ടിള വയ്ക്കുമ്പോൾ, ഗ്രഹപ്രവേശം നടത്തുമ്പോൾ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചരട് കെട്ടുമ്പോൾ 28 കെട്ട്, പാണിഗ്രഹണം, ഉപനയനം, അന്ത്യേഷ്ടി, ചൂടാകരണം തുടങ്ങി ഓരോ ആചാരങ്ങളുണ്ട്. ആരോട് ചോദിച്ചാലും ഇതാരും കേട്ടിട്ടില്ല. ഇതെല്ലാം പണ്ടുള്ളവർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞത് കേട്ടിട്ടാണ്. പണ്ടുള്ളവർ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല, പണ്ടുള്ളവർ ഇങ്ങനെ പറഞ്ഞിട്ടുമില്ല. പണ്ടുള്ളവര് ഏറ്റവും വ്യക്തമായ ഭാഷയില് സയന്റിഫിക്കായി അതിന്റെ പ്രയോജനമടക്കം ചേർത്ത് ചേർത്ത് ഗ്രഹ്യസൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ ഗ്രഹ്യസൂത്രം എഴുതുമ്പോഴും എവിടെയെങ്കിലും തെറ്റുവന്നിട്ടുണ്ടെങ്കിൽ അത് അടുത്തയാളത് തിരുത്തിയിട്ടുണ്ട്. പിതാരക്ഷതി കൗമാരെ, ഭർത്താരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ, നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞ് കെ ആർ ഗൗരി നമ്മുടെ മനുസ്മൃതി ആലപ്പുഴയിൽ കത്തിച്ചു എന്ന് കേട്ടു. ആ മനുസ്മൃതി കത്തിക്കുന്നതിന് മുൻപ് അതിന്റെ ചുവട്ടിലുള്ള ഒരു വരി കൂടി വായിച്ചിരുന്നെങ്കിൽ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ ആനന്ദ നൃത്തം വെക്കുന്നു. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നില്ലയോ അവിടെ ഈ കർമ്മങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അടുത്ത വരി കൂടി വായിച്ചിട്ട് വേണ്ടിയിരുന്നു അത് കത്തിക്കാൻ. ധർമ്മശാസ്ത്രങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ ചാതുർവർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുന്നുണ്ട്. നാലു വർണ്ണങ്ങൾ ഞാനാ സൃഷ്ടിച്ചത്. ഈ ക്വാളിറ്റി ഓഫ് ദ വർക്ക്, ദാറ്റ് വർക്ക്, ഉത്തമം ച അധമം ച ഏതത് കർമ്മണ വിദ്യതേ, ഉത്തമം എന്ന് പറയുന്ന കർമ്മവും അധമം എന്ന് പറയുന്ന കർമ്മവും ഒന്നുമില്ല. ഒരു കാരണവശാലും ജന്മം കൊണ്ട് ബ്രാഹ്മണനാകുന്നില്ല, ജന്മം കൊണ്ട് കേരള ബ്രാഹ്മണനാകും. കേരള ബ്രാഹ്മണൻ എന്ന പ്രത്യേക പദത്തിൽ ഞാൻ ഉപയോഗിക്കുകയാണ്. പക്ഷേ ബ്രാഹ്മണ്യത്തിന്റെ ബ്രാഹ്മണം, ബ്രാഹ്മണ്യത്തിന്റെ ബ്രാഹ്മണത്വം കിട്ടാൻ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരണം. അത് സാധിച്ചിട്ടുണ്ട്. ഇന്നും നാരായണ ഗുരുവിനും ചട്ടമ്പി സ്വാമിക്കും അമൃതാനന്ദമയിക്കും എല്ലാം സാധിച്ച ബ്രാഹ്മണ്യം കർമ്മത്തിന്റെ ഉത്തുംഗ ശൃംഖലത്തിൽ നിന്നുകൊണ്ട് വേദവ്യാസന്റെ ലെവലില് ശ്രീകൃഷ്ണന്റെ മുകളിലേക്ക് എത്താൻ സാധിച്ച ലെവലാണത്. ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും അറിവിന്റെയും ചിന്താധാരയുടെയും മണ്ഡലത്തില് ഉത്തുംഗ ശൃംഖത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് ധർമ്മശാസ്ത്രം പറയുന്ന ആ ഗ്രന്ഥങ്ങള് 29 കൽപ്പശാസ്ത്രങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രം. അതൊന്ന് വായിക്കാൻ സാധിച്ചാൽ, അതില് വിഷ്ണു ധർമ്മസൂത്രമുണ്ട്, അതിനകത്തെ 6 മാത്രം എടുത്ത് ഒരു ലേഖനം എഴുതി ധനലക്ഷ്മി ബാങ്കിലെ എംപ്ലോയീസ് അസോസിയേഷന്റെ സോവനീറിലേക്ക് അയച്ചു കൊടുത്തു. വിഷ്ണു ധർമ്മശാസ്ത്രത്തിലെ 6 പറയുന്നത് ഭാരതത്തില് 3800 മുമ്പ് നിലനിന്നിരുന്ന ബാങ്കിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. സപാദാധർമ്മ്യ മാസവൃദ്ധി 1.5% ആണ് ഇൻട്രസ്റ്റ് പ്രതിമാസം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പഞ്ചപണാതു വ്യവഹാരികി, വ്യവഹാരത്തിനാണ്, ബിസിനസ് ചെയ്യാനാണ് ലോൺ എടുക്കുന്നത് എങ്കിൽ 5% ആണ് ഇൻട്രസ്റ്റ്. ഈ ഇന്ററസ്റ്റ് റേറ്റ് മാത്രം പറയുന്ന 420 ശ്ലോകങ്ങള്, അതില് വിൽപത്രത്തെ കുറിച്ചും പ്രോമിസറി നോട്ടിനെ കുറിച്ചും അത് വിറ്റ്നസ് ചെയ്യേണ്ടവരെ കുറിച്ചും നോട്ടറി പബ്ലിക്കിനെ കുറിച്ചും രാജാവിന്റെ അധികാരത്തെ കുറിച്ചും ബാങ്കിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. ആ പുസ്തകം 2 ശേഷം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോട് കൂടി പുറത്തേക്ക് ഇറക്കാൻ ആഗ്രഹിക്കുന്നു. വൺ തിങ് ഈസ് എ ഫാക്ട്, ഭാരതത്തിലെ 3800 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ബാങ്കിംഗ് സിസ്റ്റം നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ പറയുന്നത് തന്നെയാണ്. ആദ്യത്തെ ബാങ്ക് ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ തുടങ്ങിയത് 1780 81 സൂര്യോദയത്തിന്റെ ദിവസം അത് ടോന്ന് പറഞ്ഞ് പൊട്ടിപ്പോവുകയും ചെയ്തു. ആ ബാങ്ക് നിലനിന്നിരുന്നില്ല. 3,800 years back in this land there was the rule for specifically collecting the interest and writing the document. വളരെ വ്യക്തം, ഒരു ആംബിഗ്വിറ്റി ഇല്ല, ഒരു വേഗ്നസ് ഇല്ല. ആരൊപ്പിടണം, എങ്ങനെ ഒപ്പിടണം, ക്രിമിനൽ പ്രൊസീജിയർ അടക്കം പറയുന്ന ഒരു ചാപ്റ്റർ, 100 ഉള്ള വിഷ്ണു ധർമ്മശാസ്ത്രത്തിൽ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ കൽപ്പശാസ്ത്രം എന്ന 6 വേദാന്തത്തില് അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കും. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ കൽപ്പശാസ്ത്രവും കുറഞ്ഞത് 4,000 പ്രിന്റഡ് പേജസ് ഉണ്ട്. മനസ്സിലാക്കാൻ സമയമെടുക്കും, പക്ഷേ വ്യക്തമായ ഭാഷകള്, വ്യക്തമായ രീതികള്, 100% കറക്റ്റ് അപ്രോച്ച് ഓഫ് എക്സ്പ്ലനേഷൻ വിത്ത് കമന്ററി, അതാണ് ധർമ്മശാസ്ത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ 4 ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും ശിക്ഷ, നിരുക്തം, വ്യാകരണം, ചന്ദ്രശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം കഴിഞ്ഞ 6 കഴിഞ്ഞ് ഉപവേദത്തിലേക്ക് കടന്നാൽ അർത്ഥശാസ്ത്രം ഋഗ്വേദത്തിന്റെ ഉപവേദമാണ്. 18 അർത്ഥശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. ഉജ്ജ്വലമായ ഒരു പുസ്തകമാണ് ചാണക്യൻ അഥവാ കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം എന്ന പുസ്തകം ഈ ഭാരതത്തിലെ സമസ്ത സമ്പത്തുകളെ കുറിച്ചും ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടീസിനെ കുറിച്ചും ദ മോസ്റ്റ് എമിനന്റ് എക്കണോമിസ്റ്റ് ഓഫ് യു എസ് എ ബർക്ക്മാൻ പറയുന്നത് ഈ ചാണക്യൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ വർഷമാണ് ആ പുസ്തകം എഴുതി തീർത്തത് എങ്കിൽ എക്കണോമിക്സിനുള്ള ഈ വർഷത്തെ നോബൽ പ്രൈസ് അത് ചാണക്യന് കിട്ടുമായിരുന്നു. അത്രയും ഉജ്ജ്വലമായി ഒരു വരി കൊണ്ട് കൺവേ ചെയ്യുന്ന മെസ്സേജിന്റെ അളവ് ഒരു തരത്തിലും അമെന്റ് ചെയ്യണ്ട, അത്ര ക്ലിയറാണ്. രണ്ടു മൂന്ന് ഫയലുകൾ നീക്കണ്ട, അതാണ് അർത്ഥശാസ്ത്രം. ആ അർത്ഥശാസ്ത്രം എന്ന പുസ്തകം ഭൗതിക ഗ്രന്ഥമാണെങ്കിൽ പോലും അതിന് ഋഗ്വേദത്തിന്റെ ഉപവേദ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്, യജുർവേദത്തിന്റെ ഉപവേദ സ്ഥാനമാണ് ധനുർവേദത്തിന് കൊടുത്തിരിക്കുന്നത്. യുദ്ധ നിയമങ്ങള്, ആയുധം ഉപയോഗിക്കുന്ന നിയമങ്ങള്, ആയുധം ഉണ്ടാക്കേണ്ട അളവുകള്, അതിന്റെ മെറ്റലർജിക്കൽ പ്രോസസ്, ഇത് മുഴുവനും ധനുർവേദത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ സമവേദത്തിന്റെ ഉപവേദം ഗാന്ധർവവേദം എന്നറിയപ്പെടുന്ന സപ്തസ്വരങ്ങൾ ഉൾപ്പെടെയുള്ള സംഗീതവും സംഗീത ഉപകരണങ്ങളും നൃത്തവും നൃത്യവും അടങ്ങുന്ന സമസ്ത ചിന്താധാരകളും ഗാന്ധർവവേദത്തിൽ വരും. ഗാന്ധർവവേദത്തിൽ തന്നെ വരുന്നതാണ് 1008 വരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന വിവരണം അക്ഷരം പ്രതി കൊടുത്തിരിക്കുന്ന ഗാന്ധർവവേദ ഗ്രന്ഥങ്ങള് ഇന്നും ലഭ്യമാണ്. സപ്തസ്വരങ്ങൾ ഭാരതത്തിൽ ഉണ്ടായതുപോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാരീ ഗ വരുന്നുണ്ടല്ലോ, ഞാൻ പാട്ടുപാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങും. ആ ഗ എന്ന് പറയുന്ന ഗാന്ധാരം, ആ ഗ എങ്ങനെയാ ഉണ്ടായത്? ഗാന്ധാര ദേശത്തിലെ കുലീന സ്ത്രീകള് സംസാരിക്കുന്ന സമയത്ത് അവരുടെ സ്വരത്തിന്റെ ആവറേജ് പിച്ചെടുത്താൽ എത്ര വരുന്നു, അതാണ് മൂന്നാമത്തെ സ്വരമായ ഗ പറയേണ്ടത് എന്ന് പറയുന്നു. അതുപോലെ സ, രി, ഗ എല്ലാത്തിനും വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണുള്ളത്. വെറുതെ അടിപൊളി തകൃതിയായിട്ടല്ല, ഡോക്ടർ ഷൂൾസ് ആൻഡ് ഷൂൾസ് എന്ന ശാസ്ത്രജ്ഞന്മാര് കുറെ ചെടികൾ ഇങ്ങനെ മുമ്പിൽ വെച്ച് ഈ സപ്തസ്വരങ്ങളൊക്കെ പാടി, കർണാട്ടിക് മ്യൂസിക് ഒക്കെ പാടി, ഈ ചെടികളിൽ വല്ല വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കി. ഈ പാട്ട് കേൾക്കാത്ത, അതേ വിഭാഗത്തിൽപ്പെട്ട, അതേ അവസ്ഥയിൽ വളർത്തിയ 50 ചെടികളെ മറ്റൊരു ഭാഗത്തും വെച്ച് അടിച്ചു പൊളിയായിട്ട് കർണാട്ടിക് മ്യൂസിക് വെച്ച് ഈ സംഗീതത്തിൽ ആറാടിച്ചതിന് ശേഷം ഓരോ ചെടിയുടെയും ബഡിന്റെ ടിപ്പിലുള്ള പ്രോട്ടോപ്ലാസം എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സെൽ ഡിവിഷൻ എത്ര വ്യത്യാസം വരുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 50 ഇരട്ടി ഗ്രോത്ത് റേറ്റ് ആണ്, 60% അല്ല, 60 ഇരട്ടി ഗ്രോത്ത് റേറ്റ് ആണ് ചെടികളിൽ കാണാൻ സാധിച്ചത് എന്ന് ഡോക്ടർ ഷൂൾസ് ആൻഡ് ജൂനിയർ ഷൂൾസ് തെളിയിക്കുന്നുണ്ട്. ജപ്പാനിലെല്ലാം പശുവിനെ കറക്കാൻ പോകുന്നതിന് മുൻപ് അവര് പാട്ട് വെക്കും, മറ്റേ പാട്ടല്ല, ആപ്പ് മേലെ ജിന്ദഗി മേ ആകയേത്തോ ബാത്ത് പെഞ്ചായെങ്കിൽ എന്നുള്ള പാട്ടല്ല, ബാത്ത് കുജ്ബി നഹി പെഞ്ചായെങ്കിൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഈ നാട്ടിൽ എഴുതിയ സ്വാതി തിരുനാളിന്റെയും ത്യാഗരാജരുടെയും കൃതി വെച്ച് പാട്ട്, പശുക്കളെ കറക്കുന്നതിന് മുൻപ് 1.5 പാല് കിട്ടുന്ന ഒരു ഒബ്സർവേഷൻ അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തിട്ടല്ല, ഡയറക്ട്ലി പാട്ട് കൊടുത്തതിന് ശേഷം, പാട്ട് കേൾപ്പിച്ചതിന് ശേഷം ആ ഗാന്ധർവവേദം ഭാരതത്തിന്റെ ലോകത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനയാണ്. ഞാൻ എഡ്മണ്ടൺ എന്ന് പറയുന്ന ആൽബർട്ട സ്റ്റേറ്റില് കാനഡയില് കുറെ കാലം പ്രവർത്തിക്കുന്ന കാലത്ത് ഒരു ഭാഗ്യമുണ്ടായി. അവിടെ എന്റെ സുഹൃത്തിന്റെ ഭാര്യ, അവർക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. ബ്രെയിൻ ട്യൂമർ വന്ന് പീക്ക് ലെവലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രൊഫസർ ഉണ്ണിയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എഴുതി തരാം, 99% മരിക്കാനാണ് സാധ്യത, 1% മാത്രമേ ഹോപ്പുള്ളൂ. ഏതായാലും അദ്ദേഹം എഴുതി കൊടുത്തു, ഞങ്ങൾ നിത്യവും പോകുമായിരുന്നു. ബ്രെയിൻ ഓപ്പറേഷൻ നടത്തുന്നത് മുതൽക്ക് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ആ ചേംബറിലിരുന്ന് രാമായണം വായിക്കുകയും കലിസന്തരണോപനിഷത്ത് പറയുകയും ചെയ്യുമായിരുന്നു. കലിസന്തരണോപനിഷത്ത് വായിക്കാൻ സാധ്യമല്ല, കലിസന്ദ്രൻ ഉപനിഷത്ത് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഏറ്റവും ചെറിയ ഉപനിഷത്താണത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇത്രയേ ഉള്ളൂ കലിസന്ദ്രന ഉപനിഷത്ത്. ഈ ഉപനിഷത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ചൊല്ലും. ഏതായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് 16 മണിക്കൂർ കഴിഞ്ഞിട്ടേ സ്വബോധം തിരിച്ചു കിട്ടുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും 6 മണിക്കൂറിന് ശേഷം ഇവർക്ക് ബോധം വന്നു. ഇവർ ചിരിക്കാൻ തുടങ്ങി. ഞങ്ങളിങ്ങനെ 24 മണിക്കൂർ മാറി മാറി നാമം ജപിക്കുക, അതുപോലെ രാമായണം ജപിക്കുക. ഇത് ഡോക്ടർമാർ ആദ്യമായിട്ടാ കാണുക. ആർട്ടിക് സർക്കിളിന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ, -40 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ, അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീയുടെ ചുറ്റും കുറെ പേര് ബ്ലാബ്ലാബ്ലാ പറയുന്നു. ഇംഗ്ലീഷുകാർക്ക് ഹരേ രാമ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവോ? അവർക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. പക്ഷെ കുറെ കേട്ട് കഴിയുമ്പോൾ ഇവർ പറയാൻ തുടങ്ങി, സംതിങ് ദേ ആർ ചാൻറ്റിങ് റിപ്പീറ്റഡ്ലി, സെയിം തിങ് ദേ ആർ ചാൻറ്റിങ്. സംടൈംസ് ദേ ആർ ചെല്ലിങ് സംതിങ് എൽസ്, ലുക്കിംഗ് ഇൻ ടു എ ബുക്ക്. അവസാനം അവർക്ക് മനസ്സിലായി ഇത് രാമായണമാണ് വായിക്കുന്നതെന്ന്. അവസാനം അവർ തമ്മിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഷീ ഗോട്ട് ക്യൂർഡ് ഓൺലി ബിക്കോസ് ഓഫ് രാമായണ എഫക്ട്. രാമായണ എഫക്ട് കൊണ്ടാണ് ഇവരുടെ അസുഖം മാറിയത്. ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടല്ല. സംതിങ് ദ വേൾഡ് ഈസ് ലുക്കിംഗ് ഫോർ, വെതർ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇന്ന് മറ്റൊരു എഫക്ട് കൂടി അവിടെ ഉണ്ട്. അവരെന്താ ചെയ്തതെന്ന് അറിയാമോ? ഓരോ കുട്ടിയെയും ജനിച്ചതിന് ശേഷം പുറത്തേക്ക് കൊണ്ടുവന്ന് ഓവർ കരയുകയാണെങ്കിൽ അവർ പരീക്ഷണം നടത്തി. ചെവിയിൽ പതുക്കനെ സ്റ്റെതസ്കോപ്പ് വയ്ക്കും. എന്നിട്ട് ഈ ഹാർട്ട് ബീറ്റ് ഒരു നേഴ്സിന്റെ ഹാർട്ട് ബീറ്റ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റെതസ്കോപ്പിന്റെ വൈബ്രേറ്റിംഗ് സൈഡ് നേഴ്സിന്റെ നെഞ്ചിൽ വെച്ചു കൊടുക്കും. അപ്പൊ ഹാർട്ട് ബീറ്റ് ഈ കുട്ടിക്ക് കേൾക്കാം. നേഴ്സിന്റെ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ടാണ് നവജാത ശിശുവിന്റെ ചെവിയിലേക്ക് എത്തുന്നത് എങ്കിൽ പറ്റാവുന്ന അത്രയും ഉറക്കെ സെക്രട്ടേറിയറ്റ് മുമ്പില് കൈ ചുരുട്ടി മുകളിലേക്ക് വിളിച്ച് വിപ്ലവം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ലേ? ആ രീതിയിൽ ഈ കുട്ടി കരയും. പലരുടെയും ഹാർട്ട് ബീറ്റ് കാണിച്ച് ഈ കുട്ടിക്ക് എല്ലാം തിരിച്ചറിയാൻ പറ്റും. അമ്മയുടെ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് സ്റ്റെതസ്കോപ്പിലൂടെ കൊടുത്താൽ കുട്ടി കരച്ചിൽ നിർത്തും. അത് മാത്രം, അമ്മയുടെ ഹാർട്ട് ബീറ്റ് സ്റ്റെതസ്കോപ്പിലൂടെ ജനിച്ചിട്ട് ഒരു ദിവസം പോലും ആകാത്ത കുട്ടിയുടെ ചെവിട്ടിൽ കൊടുക്കുമ്പോൾ അതിന്റെ കരച്ചിൽ നിൽക്കുന്നതിന് ഒരു പുതിയ പേരവർ കൊടുത്തിട്ടുണ്ട്, അഭിമന്യു എഫക്ട്. അഭിമന്യു ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ പുറത്തു നിന്ന് പറഞ്ഞത് കേട്ടതാണ് ആ കുട്ടി എല്ലാം ചെയ്തതെന്നാ പറയുക. അഭിമന്യു എഫക്ട്, ദാറ്റ് ഈസ് നോൺ ആസ് എ നോവൽ ഇഫക്ട് ഇൻ ദ സയൻസ് ഓഫ് മെഡിസിൻസ് ഇൻ USA. അതാണ് നമ്മുടെ ചരിത്രം. ഗന്ധർവ വേദത്തില് ഈ കാര്യങ്ങൾ മുഴുവനും പറയുന്നു. മ്യൂസിക് തെറാപ്പി എന്ന ഒരു ബ്രാഞ്ച് തന്നെ ഇന്ന് ഡെവലപ്പ് ചെയ്തു വരികയാണ്. അപ്പോൾ 4 വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും 6 വേദാംഗങ്ങളും അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും കടന്ന് ആയുർവേദത്തിലേക്ക് എത്തിയാൽ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആയുർവേദം ലോകം ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ഉദാഹരണവും കൂടി പറയാം. അവിടുത്തെ പ്രൊഫസർമാര് മുൻകൈയെടുത്ത് അമേരിക്ക മുഴുവനും ഒരു നിയമം ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ആ നിയമം അനുസരിച്ച് എല്ലാ മോഡേൺ ഡോക്ടേഴ്സും വർഷത്തിൽ 6 ദിവസം അല്ലെങ്കിൽ 2 വർഷത്തിൽ 12 ദിവസം മറ്റേതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിനെ കുറിച്ച് പഠിച്ചിരിക്കണം. സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മെഡിക്കൽ സിസ്റ്റത്തെ കുറിച്ച് അവരുടെ ലിസ്റ്റിൽ ഇന്ത്യയിലേക്ക് വരാനുള്ളവരുടെ പേരുകളുടെ എണ്ണം ഇൻ തൗസൻഡ്സ്. ഒറ്റ കാര്യം പഠിക്കാൻ ഈ നാട്ടില് ആയുർവേദം പഠിക്കാൻ വേണ്ടി വരിക. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരിവിടെ വന്ന് ആയുർവേദ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരിലും ചോദിച്ച് ഓരോന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊരു കാര്യം പറയാറുണ്ട്, യു ഡോണ്ട് ട്രാൻസ്ലേറ്റ് എനി സാൻസ്ക്രിറ്റ് വേർഡ് ഇൻ ടു ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ് ഈസ് ഹംബക്. ആയുർവേദത്തിലെ വാദ പിത്ത കഫ എന്ന് പറയുന്ന 3 എണ്ണത്തിനെ ഇല്ലാത്ത ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇപ്പൊ നമ്മുടെ ഔദ്യോഗിക ഭാഷാ സംവിധാനം അനുസരിച്ച് മലയാളി കരിക്കലുണ്ട്. ആ കരിക്കൽ മാതിരിയാവും ഈ സംസ്കൃതത്തെ പിടിച്ച് സാൻസ്ക്രിറ്റ് ആക്കിയാൽ. ശുക്ല യജുർവേദം എന്നൊരു ഒരു ബ്രാഞ്ച് ഉണ്ട്. ഡോക്ടർ ഹെർമാൻ അദ്ദേഹം ആ വേദത്തെ എങ്ങനെയാ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ശുക്ല യജുർവേദം ഈസ് വൈറ്റ് യജുർവേദം, കൃഷ്ണ യജുർവേദം ഈസ് ബ്ലാക്ക് യജുർവേദം. ഹൗ കെൻ യു ടെൽ ദാറ്റ് വൺ ശുക്ല യജുർവേദം ഈസ് വൈറ്റ് ആൻഡ് ദി അതർ വൺ ഈസ് ബ്ലാക്ക്? ഈസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ ഡാർക്ക്നെസ്? ഈസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ദ ബ്ലാക്ക് പേപ്പർ? നോ. പിന്നെന്താ, ശുക്ലത്തിനെ വൈറ്റാക്കി, അതുപോലെ കൃഷ്ണത്തിനെ കറുപ്പുമാക്കി. ഈ ട്രാൻസ്ലേഷൻ വന്നാൽ ഏതാണ്ട് മലയാളത്തിലെ സൈക്കിൾ എന്ന ഇംഗ്ലീഷ് വാക്കിനെ മലയാളി കരിച്ചപ്പോൾ എന്തു സംഭവിച്ചു? പദാക്രാന്ത ചലന ദ്വിചക്ര ശകടം. ഒറ്റ മലയാളം അതിനകത്തില്ല, അത് മുഴുവനും സംസ്കൃത. പാദ ആക്രാന്ത ചലന ദ്വിചക്ര ശകടം, വൈദ്യുത ആഗമന നിഗമന യന്ത്രം, സ്വിച്ച്. ഏറ്റവും നല്ല രസം സോപ്പിന, മലിന നിവാരണ പദയോൽപാദന പിണ്ഡം. മലയാളി കരിച്ചതാ, ആ കരിച്ചതിന്റെ വാസനയാ ഇതിൽ കാണുന്നത്. ഇത് തന്നെയാണ് ആയുർവേദത്തെ ഇംഗ്ലീഷിൽ കരിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് അവര് വ്യക്തമായി പറയുന്നു, വിച്ച് എവർ വേർഡ് ഇൻ സാൻസ്ക്രിറ്റ് യു ഡോണ്ട് ഹാവ് ഇക്വാലന്റ് ഇൻ ഇംഗ്ലീഷ്, ഡോണ്ട് ടെൽ, ടെൽ അസ് അറ്റ് വാട്ട ആർ വാട പിത്ത കഫ, ഇൻ ദ കോഴ്സ് ഓഫ് ടൈം വി വിൽ ലേൺ വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് നൂറുകണക്കിന് മോഡേൺ ഡോക്ടേഴ്സ് ഈ നാട്ടിൽ വന്ന് ഇത് പഠിക്കുന്നുണ്ട്. ജർമ്മനിയാണ് ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രം ഒരു മെഡിസിനൽ പ്ലാന്റ് അതേപോലെ എടുത്ത് ചികിത്സിക്കാൻ ഉപയോഗിച്ച് അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഡിസിനൽ പ്ലാന്റിന് ഉപയോഗിച്ച് ചികിത്സിക്കാൻ ഉപയോഗിച്ച രീതിയെ പേറ്റന്റ് ചെയ്യാമെന്ന് അംഗീകരിച്ചത്. മറ്റൊരർത്ഥത്തിൽ ഭാരതീയമായ ആയുർവേദ വിജ്ഞാനത്തിന്റെ ഭണ്ഡാരം ലോകത്തിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഈ നൂറ്റാണ്ടില് ഏറ്റവും വലിയ ആരോഗ്യ സമ്പത്തായി, ആരോഗ്യ സമ്പത്തിന്റെ വിജ്ഞാന ഭണ്ഡാരമായി ലോകം അംഗീകരിച്ചു എങ്കിൽ മഹർഷി മഹേഷ് യോഗിയുടെ അമേരിക്കയിലുടനീളമുള്ള 16 യൂണിവേഴ്സിറ്റിയില് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് ത്രൂ ആയുർവേദ എന്ന് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് ക്ലിന്റൺ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് $60 മില്യൺ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് വർക്ക്. ഉപവേദങ്ങളിൽ ആയുർവേദം കഴിഞ്ഞ്, ആയുർവേദത്തെക്കുറിച്ച് മാത്രം ഒരു 5 മണിക്കൂർ സംസാരിക്കാനുണ്ട്. ആ ആയുർവേദം കഴിഞ്ഞ് സ്ഥാപത്യവേദത്തിലേക്ക് വന്നാൽ തച്ചുശാസ്ത്രം. ഇന്ന് ഏത് മോസ്റ്റ് മോഡേൺ ആർക്കിടെക്ടറുടെ അടുത്തും ചെല്ലുക, എന്നിട്ട് പറയുക ഒരു വീടിന്റെ പടം വരച്ചു തരണം. അപ്പൊ അവരാദ്യം ചോദിക്കും, വാസ്തുവിദ്യാ ശില്പിയോ കൽപ്പിയോ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത വീടിന്റെ മുറികളുടെ നീളവും വീതിയും എല്ലാം നോക്കിയതിനു ശേഷം ഇങ്ങോട്ട് വരിക. അതെന്താ സാറേ അങ്ങനെ പറയുന്നത്? 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോകുന്ന ലോകത്തില് വാസ്തുവിദ്യയെ കുറിച്ച് ആരെങ്കിലും നോക്കാറുണ്ടോ? നോക്കുന്നുണ്ട്. പള്ളിയിലച്ചം വരെയും പള്ളി കെട്ടണമെങ്കിൽ ഇപ്പൊ സ്ഥാപത്യവേദം നോക്കിയിട്ടാ പള്ളി കെട്ടുന്നത്. പള്ളി കെട്ടുന്നത് ഇസ്രായേലി കെട്ടിയ മാതിരിയൊന്നുമല്ല, പള്ളി കെട്ടുന്നത് ജെറുസലേമി കെട്ടിയ മാതിരിയല്ല, പള്ളി കെട്ടുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം കെട്ടിയത് മാതിരിയാ. തച്ചുശാസ്ത്രം നോക്കിയതിനു ശേഷം, കാരണം ഇത് ഈ മഹാപുരുഷനായ പരശുരാമന്റെ ക്ഷേത്രത്തില് ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഉജ്ജ്വലമായ തച്ചുശാസ്ത്രം അംഗീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഭാരതീയ ചിന്താധാരകളുടെ ആകത്തുകയെങ്കിൽ നമ്മുടെ ശാസ്ത്രീയ ധാരകൾ എവിടെയിരുന്നു? നമ്മളെ പലതും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. 1428 സോമയാജി എഴുതിയ പുസ്തകം മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 15-ോ 20-ോ കിലോമീറ്റർ അപ്പുറത്തുള്ള ഇരിങ്ങാലക്കുടയിൽ വാണിരുന്ന സംഗമഗ്രാമ മാധവൻ, ഇരിങ്ങാലക്കുടയുടെ 600 വർഷം മുമ്പുള്ള പേര് സംഗമഗ്രാമം എന്ന. പ്രഗത്ഭന്മാരെല്ലാവരും ഒത്തുചേരുന്ന ഗ്രാമമായതുകൊണ്ടാണ് അതിനെ സംഗമഗ്രാമം എന്ന് പറയുന്നത്. സംഗമഗ്രാമ മാധവൻ എഴുതിയ 120-ഓളം വരുന്ന മാത്തമാറ്റിക്സ് തിയറങ്ങൾ, അതിൽ ഒരെണ്ണം വർഗൈർ യുജാംബാദു ഗുണൈർ നിരേഖയർ വർഗീകൃതൈർ വർജിത യുഗ്മ വർഗൈർ വ്യാസം ച ഷഡ്ഗ്നം വിഭജത് ഫലം സ്വം വ്യാസേ ത്രിനിഗ്നേ പരിധിസ്ഥാസ്യാത്. പയ്യുടെ വില കാണാൻ, പൈ 3.14 എന്ന വില കാണാൻ വേണ്ടി എഴുതിയിരിക്കുന്ന തിയറം സംഗമഗ്രാമ മാധവന്റെ 14 പുസ്തകങ്ങളില് ഇത് മുഴുവനും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാ പ്രസിദ്ധീകരിച്ചിരുന്നത്? ടെററിസ്റ്റുകളുടെ നാടെന്നറിയപ്പെടുന്ന പഞ്ചാബിലെ ഹോഷിയാർപൂരിലെ പഞ്ചാബി യൂണിവേഴ്സിറ്റിയിലാണ് ഇത് മുഴുവനും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇവിടെ ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പഞ്ചാബുകാര് എത്ര കേരളീയ പുസ്തകങ്ങളാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നറിയാമോ? അത്രയും സംസ്കൃത ഗണിത ഗ്രന്ഥങ്ങള് ഈ രാഷ്ട്രത്തോടുള്ള ചൈതന്യം അറിയിക്കാൻ. അതുപോലെ തന്നെ പയ്യുടെ വില കണ്ടുപിടിച്ചത് 1827 ലാംബർട്ട് എന്നൊരു ശാസ്ത്രജ്ഞനാണെന്ന് പറയും. തെറ്റാണ്. ചതുരധികം ശതമഷ്ടഗുണം ദ്വാഷ്ടിസ്തദാ സഹസ്രാണാം അയുധദ്വയസ്യ വിഷ്കംഭസ്യാസന്നോ സാ വൃത്തപരിണാഹ. 8 100 കൂട്ടത്തിൽ കൂട്ടി അതിനെ ചതുരധികം 4 100 കൂട്ടത്തിൽ കൂട്ടി 104 എന്ന സംഖ്യയെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 62,000 കൂട്ടത്തിൽ ചേർത്താൽ 20,000 ഡയമീറ്റർ ഉള്ള വൃത്തത്തിന്റെ ചുറ്റളവ് കിട്ടും. ചതുരധികം ശതമഷ്ടഗുണം ദ്വാഷ്ടിസ്തദാ സഹസ്രാണാം അയുധദ്വയസ്യ വിഷ്കംഭസ്യാസന്നോ സാ വൃത്തപരിണാഹ. വൃത്തത്തിന്റെ ആ ഉജ്ജ്വലമായ ചുറ്റളവ് എഴുതിയിരിക്കുന്ന ആ സംസ്കൃത വരി പോലും മന്ത്രം മാതിരിയുണ്ട്. ചിലപ്പോൾ തോന്നാറുണ്ട് അമേരിക്കയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതീയ ക്ഷേത്രങ്ങൾ, അവിടെ പൂജാരികളെ കിട്ടാൻ വലിയ കഷ്ടമാണ്. ഉള്ള പൂജാരികൾ അത്രയും ശ്രീലങ്കക്കാരാണ്, കുറച്ച് പേര് ബംഗ്ലാദേശുകാരും. ഇന്ത്യക്കാർ പൂജാരികൾ വളരെ കുറവാണ്. അതിനിടയ്ക്ക് ഒരു മലയാളി ഒരു അമ്പലത്തിലെ പൂജാരിയായി. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു മന്ത്രവും അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹം ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് പൂജയൊക്കെ നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മന്ത്രമൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും ഉണ്ണിയാർച്ചയിലെ പാട്ടാണ്. ഉണ്ണിയാർച്ചയിലെ പാട്ട് രാഗത്തിൽ വെച്ച് കലക്കി. വരുന്നവർക്കൊക്കെ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ? പൂജാരി എന്തൊരു മന്ത്രമാണ് പറയുന്നത്! വടക്കമ്പാട്ടിലെ അടിച്ചു കലക്കുക. അതേപോലെ തന്നെ ഈ സംസ്കൃതത്തിലെ ഗണിതശാസ്ത്രവും ആസ്ട്രോണമിയും മെറ്റലർജിയും അതിൻ്റെ രീതിയിൽ ചൊല്ലിയാൽ അത് വേദമാണോ ശാസ്ത്രമാണോ എന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അത്രയും ഉജ്ജ്വലമായ ഗണിത തിയറങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ നാട്ടിൽ എഴുതിയിട്ടുണ്ട്. ദുഃഖം എന്ന് പറയട്ടെ, 400 തിയറങ്ങളിൽ 25 തിയറങ്ങള് കെൽവിൻസ് തിയറം എന്നും ഡി മോയ്വേഴ്സ് തിയറം എന്നും കോപ്പർണിക്കസ് തിയറം എന്നും ആണ് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള തിയറങ്ങള് ഇന്നും ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിക്കും അറിഞ്ഞുകൂടാ. ആരും അത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അത്രയും ഉജ്ജ്വലങ്ങളായ തിയറങ്ങൾ അൺഡിസ്ക്ലോസ്ഡ് ഡിസ്കവേർഡ് ആയിട്ട് കിടക്കുക, മറ്റൊരർത്ഥത്തിൽ കവേർഡ് ആയിട്ട് കിടക്കുകയാണ്. ആർക്കും അറിഞ്ഞുകൂടാ. ഈ രാഷ്ട്രത്തില് മാത്തമാറ്റിക്സിന്റെ അവസാനത്തെ ലെവൽ വരെ എത്താൻ പാകത്തിനുള്ള ചരിത്രമുണ്ടായിരുന്നു. അസ്ട്രോണമിയെ പോലെ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, മെറ്റലർജി ഉണ്ടായിരുന്നു. മഹാനായ അലക്സാണ്ടർ വിക്രമാദിത്യനുമായിട്ട് സമരം ചെയ്തതിനു ശേഷം അന്ത്യത്തില് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് വിക്രമാദിത്യനോട് ചോദിച്ചു, എനിക്ക് ഒരു പുരസ്കാരം തരണം അങ്ങ്. അതെന്താണ്? ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന ഇരുമ്പ് അതെനിക്ക് പരമാവധി തരണം. എന്തിനാ ഈ ഇരുമ്പ്? ആ മെറ്റൽ എനിക്ക് ആവശ്യമുണ്ട് വാളുകൾ ഉണ്ടാക്കാൻ. ഈ നാട്ടിലെ വാളിനൊരു പ്രത്യേകതയുണ്ട്, ബനാറസ് സ്വേർഡ്സ് എന്നാ പറയുക. ബനാറസിലാണ് ഈ വാളുകൾ ഉണ്ടാക്കുക. അവിടെ ഉണ്ടാക്കുന്ന ബനാറസ് മസ്ലിൻ സാരികള് കാറ്റിൽ പറത്തി വാളുകൊണ്ട് വെട്ടിയാൽ സാരി 2 കഷ്ണമായി തീരും. അത്രയും ഷാർപ്പാണ് അവിടെ ഉണ്ടാക്കുന്ന വാളുകള്. അങ്ങനെയുള്ള വാൾ ഉണ്ടാക്കാൻ 33 ഇരുമ്പുമായിട്ടാണ് മഹാനായ അലക്സാണ്ടർ ഇവിടെ നിന്ന് പോയത്. അത്രയും ഉജ്ജ്വലമായ ആ ലോഹതന്ത്രം ഈ നാട്ടിലുണ്ടായിരുന്നു. ഫ്രാൻസിസ് ബെയ്ക്കോൺ എന്ന് പറഞ്ഞ ആള് ഈ രാജസ്ഥാനിലെ ദാരിബായിൽ വന്നിട്ടാണ് സിങ്ക് എന്ന നാഗത്തിന്റെ മെറ്റലർജി പഠിച്ചത്. ഫ്രാൻലി എന്ന് പറയുന്ന ആള് രാജസ്ഥാനിൽ വന്നിട്ടാണ് ടിൻ എന്ന മെറ്റലർജി പഠിച്ചത്. അതുപോലെ തന്നെ BC 700 ഗ്രീസിലെ ഏതൻസില് ഒരു വലിയ ഷീറ്റ്, സിങ്കിന്റെ നാഗത്തിന്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നതായിട്ട് എക്സ്കവേഷനിൽ നിന്ന് കിട്ടി. ആ എക്സ്കവേറ്റ് ചെയ്ത ആ നാഗത്തകിടിൽ എഴുതി വച്ചിരിക്കുന്നത് സംസ്കൃതത്തിൽ തക്ഷശില എന്ന്. തക്ഷശിലയില് BC 700 നാഗം എന്ന സിങ്ക് ഉണ്ടാക്കിയിരുന്നു. തക്ഷശില ബി സി 700 ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചത് ചരിത്രകാരന്മാരല്ല, ശാസ്ത്രജ്ഞന്മാര് C14 കാർബൺ ഡേറ്റിംഗ് സ്റ്റഡി നടത്തി കണ്ടുപിടിച്ചതാണ്. അത്രയും ഉജ്ജ്വലമായ ഒരു ലോഹതന്ത്ര പൈതൃകം ഈ നാട്ടിലുണ്ടായിരുന്നു. എന്നെങ്കിലും ആർക്കെങ്കിലും ഗുജറാത്തിലേക്ക് പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഒരു മനുഷ്യനും പോകാത്ത ഒരു സ്ഥലമുണ്ട് അവിടെ, ലോഥൽ. അവിടെ ചെന്നാൽ BC 3500 പൂർണ്ണമായും പ്രവർത്തനശേഷി ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇന്നും കാണാം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതേപോലെ നിൽക്കുന്നത് ഇന്ന് കാണാം. വലിയ ഷിപ്പുകൾക്ക് അന്നത്തെ കാലത്ത് 5500 വർഷങ്ങൾക്ക് മുൻപ് വന്ന് അടുത്ത് സാധനങ്ങൾ ഇറക്കുകയും സാധനങ്ങൾ കയറ്റുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ ഹാർബർ ഇന്നും അവിടെയുണ്ട്. ആ ഹാർബറിൽ ഇറങ്ങി നോക്കണം, എന്നിട്ട് പുറകോട്ട് ചിന്തിക്കണം. 5500 ÷ 20 275 തലമുറ മുമ്പ് എന്റെ പൂർവ്വപിതാമഹന്മാരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, എന്റെ പൂർവ്വപിതാമഹന്മാരുണ്ടാക്കിയ ഒരു ഹാർബർ, എന്റെ പൂർവ്വപിതാമഹന്മാര് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ബ്രിക്സ് കൊണ്ട് 1.5 കിലോമീറ്റർ സ്ക്വയർ അടിത്തറയുള്ള ആ ഹാർബറിൽ വെച്ചിരിക്കുന്ന 600,000 വരുന്ന ഇഷ്ടികയില് ഒരെണ്ണം പോലും 5500 വർഷം കഴിഞ്ഞിട്ട് ദ്രവിച്ചിട്ടില്ല. ഒരു ചോദ്യം ചോദിക്കുക, എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഇഷ്ടിക എത്ര വർഷം പ്രായമുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? 35 വർഷമാണ് ആധുനിക ഇഷ്ടികയുടെ ആയുസ്. പഴയ ഇഷ്ടിക 5500 വർഷം കഴിഞ്ഞ് ഈ മഴയും ഈ വെയിലും ഉപയോഗിച്ചിരുന്ന കാലത്തെ ഉപ്പുവെള്ളവും ഏറ്റിട്ട് പോലും അത് ദ്രവിച്ചിട്ടില്ല, അത് താഴ്ത്തേക്ക് വീണിട്ടില്ല. മോഹൻജോദാരോയിലും ഹാരപ്പായിലും പോകാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല, ലോഥലിലേക്ക് പോകാൻ പറ്റും. മോഹൻജോദാരോയും ഹാരപ്പായുമായി വ്യാപാര ബന്ധം നടത്തിയിരുന്ന അറബിക്കടൽ വഴി വ്യാപാര ബന്ധം നടത്തിയിരുന്ന ദോഹയിലേക്കും ദുബായിലേക്കും ഇരുമ്പും ലെഡും സ്വർണ്ണാഭരണങ്ങളും കയറ്റി അയച്ചിരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടിയ എല്ലാ മെറ്റാലിക് ഓർണമെന്റ്സും അതിന്റെ തൊട്ടപ്പുറത്തുള്ള പ്രിസർവേറ്റ് ചെയ്ത് ബിൽഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അത്രയും ഉജ്ജ്വലമായി കൺകൊണ്ട് 275 തലമുറ മുമ്പ് ഉണ്ടാക്കിയ സയന്റിഫിക് ഒബ്സർവേഷൻ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു തലമുറ ഭാരതീയരാണ്. സ്ഥാപത്യ വേദവും ഇതെല്ലാം കഴിഞ്ഞ് പുറകോട്ട് വരുമ്പോൾ ശാസ്ത്രത്തിന്റെ അത്യുജ്വലമായ ടീക്ക സിസ്റ്റം എന്ന വാക്സിനേഷൻ ഈ നാട്ടിൽ 400 വർഷം നിലനിന്നിരുന്നു. 400 വർഷത്തോളം ഒറീസയിലും ബംഗാളിലും മധ്യപ്രദേശിലും ബീഹാറിലും ഈ സ്മോൾ പോക്സിനും ചിക്കൻ പോക്സിനും വാക്സിനേഷൻ കൊടുത്ത ചരിത്രമുണ്ട്. അത് ജെന്നറും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ലെവൻകുക്കും കണ്ടുപിടിച്ചതൊന്നുമല്ല, ഈ നാട്ടിലുണ്ടായിരുന്നു. വില്യം ഹാർവി അല്ല ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത്, ഈ നാട്ടുകാർ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധമന്യോ രക്തവാഹിനഃ ചതുർവിംശതിരതീത കുല്യാഭിരിവകേദാരാസ്താവിർ ദേഹോഭിവർദ്ധതേ. ശരീരത്തിലെ ധമനികളുടെ എണ്ണം 24 എണ്ണമാണ് മേജർ ധമനികൾ. ആ ധമനികള് കുല്യാഭിരിവകേദാര വയലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കുഴലുകൾ പോലെ ശരീരാഭിവൃദ്ധിക്കായിട്ട് രക്തത്തെ കൊണ്ടുപോകുന്നു. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ഈ നാട്ടിലെ ചരകനാണ്, ഈ നാട്ടിലെ ശുശ്രുതനാണ്. പ്ലാസ്റ്റിക് സർജറി നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു നാടാണ് ഇത്. അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ വിജയിച്ച് അവിടെ കണ്ട ദാരുണമായ അവസ്ഥയിൽ നിന്ന് ഷോക്കിൽ നിന്ന് മോചിതനാകാതെ അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇനി പ്രാണിഹിംസ ഉണ്ടാകരുത്, ഒരു ജന്തുവിന്റെയും ശരീരം തുറക്കരുത്, ഒരു ജന്തുവിനും ഓപ്പറേഷൻ പാടില്ല, കാരണം അത് ഹിംസയുടെ ഭാഗമായതുകൊണ്ട്. ആയുർവേദത്തിലെ ശല്യതന്ത്രം എന്ന സർജറി അശോകന് ശേഷം ഭാരതത്തിൽ പതുക്കെ അതിന്റെ ദീപ പൊലിമ കുറയുകയാണുണ്ടായത്. സർജറി വാനിഷ് ചെയ്യാൻ കാരണമതാ. അതിനു മുൻപ് പ്ലാസ്റ്റിക് സർജറി ഈ നാട്ടിൽ പ്രചുര പ്രചാരമുണ്ടായിരുന്നു. മൂക്ക പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന വിവരണം ശുശ്രുതൻ അതിഗംഭീരമായിട്ട് ശുശ്രുത സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഓരോ വിധത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചും രക്തചംക്രമണത്തെക്കുറിച്ചും ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചും വിവരിച്ചിരിക്കുന്ന ആയുർവേദ ഗ്രന്ഥങ്ങള്, ആധുനിക ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മുഴുവനും അവരുടെ പേരിൽ അറിയപ്പെടുമ്പോൾ ഈ നാട്ടില് ജീവിച്ചിരുന്നവർ ഇത് മുഴുവനും കാണുന്നു എന്ന്, അറിഞ്ഞിരുന്നു എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. എന്തിനാണ് പഴയ ശാസ്ത്രത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയുന്നത്? ഒരു കാര്യം വ്യക്തമാണ്, ഞാനും നിങ്ങളും ഭൂമി ഉരുണ്ടതാണ് എന്ന് ആര്യഭടനാണ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരുപക്ഷെ വിശ്വസിച്ചു എന്ന് വരില്ല. അമേരിക്കക്കാർ വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, യൂറോപ്യൻസ് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 10 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാര് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി അല്ല, ജെ സി ബോസ് ആണെന്ന് തെളിയിച്ചു. 10 ദിവസം അവരെ ഇന്റർവ്യൂ ചെയ്തു. അന്ന് നിലനിന്നിരുന്ന എല്ലാ ഫോട്ടോയും പരിശോധിച്ച് 1998 മാർച്ച് മാസം 30-ാം തീയതി അമേരിക്കയിൽ നിന്ന് പത്രവാർത്ത പുറത്തേക്ക് വന്നു, റേഡിയോ കണ്ടുപിടിച്ചത് ജഗദീഷ് ചന്ദ്രബോസ് ആണ്, മാർക്കോണിയാണെന്ന് ആ ഡിക്ലറേഷൻ ഹിയർ വിത്ത് സ്റ്റാൻഡ്സ് കാൻസൽഡ്. മാർക്കോണി അല്ല കണ്ടുപിടിച്ചത്, ജെ സി ബോസ് ആണ് കണ്ടുപിടിച്ചത്. ആര്യഭടന്റെ പുസ്തകങ്ങൾ വികസിത രാഷ്ട്രങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ കെൽവിന്റെയും കോപ്പർനിക്കസിന്റെയും സിൽവർനിക്കസിന്റെയും ഗലീലിയോയുടെയും പേരുകളെല്ലാം മാറും. ആര്യഭടനും ഭാസ്കരാചാര്യരും എല്ലാം ആ സ്ഥാനത്തേക്ക് വരും. ബ്രിട്ടാനിയ എൻസൈക്ലോപ്പീഡിയ, ബ്രിട്ടാനിയ യെസ് എൻസൈക്ലോപ്പീഡിയയില് ആദ്യമായിട്ട് ഈ വർഷത്തെ എഡിഷനില് ഭാസ്കരാചാര്യർ രണ്ടാമനാണ് ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. ഭാസ്കരാചാര്യർ രണ്ടാമന്റെ പേര് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ വന്നു എങ്കിൽ ലോകം ഭാരതീയ കോൺട്രിബ്യൂഷൻ അറിയാനും അറിയിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഈ രീതിയിൽ നോക്കിയാൽ ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല ശാസ്ത്രമണ്ഡലത്തിലും ഭാരതീയമായ ചിന്താധാരകൾ ഈ അടുത്ത കാലത്ത് പ്രൊഫസർ എൻ ജി ദോങ്കരെ എന്ന സീനിയർ സയന്റിസ്റ്റ്, സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട്രി ആൻഡ് ടെക്നോളജി, അദ്ദേഹം ഒരു വലിയ എക്സ്പെരിമെന്റ് നടത്തി. ഭരദ്വാജന്റെ യന്ത്ര സർവസ്വത്തില് എഴുതിയിരിക്കുന്ന ദ്വാന്ത പ്രമാപക യന്ത്രം എന്ന സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഡോക്ടർ സാഹ ഡോക്ടർ ദോങ്കരെ അത് ഉണ്ടാക്കിയിട്ട് ഇന്നവിടെ വെച്ചിട്ടുണ്ട്. സ്പെക്ട്രോ ഫോട്ടോമീറ്റർ കണ്ടുപിടിച്ചത് ആധുനിക ശാസ്ത്രമല്ല, ഭരദ്വാജനാണ് എന്ന് തെളിയിക്കുന്ന ആ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഇംഗ്ലീഷുകാർ കണ്ട് പ്രവർത്തനം മനസ്സിലാക്കി. സ്പെക്ട്രോ ഫോട്ടോമീറ്ററിന്റെ ഉത്ഭവം ഭാരതത്തിൽ നിന്നാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോവുകയാണ്. അത്യത്ഭുതം എന്ന് പറയട്ടെ. ഭരദ്വാജൻ അതിനകത്ത് കുറെ മെറ്റാലിക് അലോയിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ അലോയി എല്ലാം തന്നെ പ്രകാശം കടന്നു പോകാൻ സഹായിക്കുന്ന മെറ്റാലിക് അലോയിയാണ്. ആധുനിക ശാസ്ത്രം ഒറ്റ മെറ്റാലിക് അലോയ് പോലും ട്രാൻസ്പെറന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഈ മെറ്റാലിക് അലോയ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അമേരിക്കയിൽ പേറ്റന്റ് എടുത്തിരിക്കുകയാണ്. ട്രാൻസ്പെറന്റ് മെറ്റാലിക് അലോയ് ഉണ്ടാക്കിയത് യന്ത്ര സർവസ്വം എന്ന ഭരദ്വാജന്റെ പുസ്തകത്തിൽ നിന്ന്. ദ വേൾഡ് ഈസ് ലുക്കിംഗ് ഫോർ നോളജ് ടു ഇന്ത്യ. അതുപോലെ തന്നെ ഒരു ഇറ്റലിക്കാരൻ, അദ്ദേഹം ഒരു സ്വാമിയായിട്ട് ശിവാനന്ദ യോഗാശ്രമത്തില് നെയ്യാർ ഡാമിലുണ്ട്, സ്വാമി മഹാദേവാനന്ദ എന്നാ പറയുക. അദ്ദേഹം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം ഭരദ്വാജന്റെ വിമാനതന്ത്രത്തെ കുറിച്ച് പറയും. ദേശദേശാന്തരം യദ്ധത് ലോകലോകാന്തരം തഥാ ദ്വീപദ്വീപാന്തരം ചാപി യോ അംബരോ ഗന്ധുമർഹസി സ വിമാന ഇതി പ്രോക്ത ഖേഡശാസ്ത്ര വിദാംബരൈഹി. എന്ത് ഡെഫിനിഷനാ വിമാനത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്! ഭരദ്വാജന്റെ വിമാനതന്ത്രത്തില് വിമാനത്തെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷനാണ് ദേശദേശാന്തരം യദ്ധത്. ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക് ദ്വീപദ്വീപാന്തരം തഥാ, ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക്, ലോകലോകാന്തരം ചെയ്യുക, ഒരു ലോകത്തിൽ നിന്ന് അടുത്ത ലോകത്തിലേക്ക്, യോ അംബരേ ഗന്ധുമർഹസി, ആകാശത്തിൽ കൂടെ പോകാൻ സാധിക്കുന്ന വാഹനം ഏതാണോ അതാണ് വിമാനം. ഇതി പ്രോക്ത വിമാനം എന്ന് പറയുന്നത് ആര്? ഖേഡശാസ്ത്രവിദാം വരൈഹി, സ്പേസ് സയൻസിനെ കുറിച്ച് അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാര്, ആകാശതന്ത്രത്തെ കുറിച്ച് അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാര് വിമാനത്തിന് കൊടുത്തിരിക്കുന്ന ഡെഫനിഷനാണിത്. ഇതിലപ്പുറം ഒരു ഡെഫനിഷൻ അത്യന്താധുനിക ശാസ്ത്രത്തിനും സാധിക്കില്ല. അതുപോലെ അഗ്രികൾച്ചർ സയൻസ് തകൃതിയായിട്ട് തിരിച്ച് ഭാരതത്തിലേക്ക് വരികയാണ്. ബൃഹത് സംഹിതയിലെ 56-ാം അധ്യായത്തില് വരാഹമിഹിരൻ പറഞ്ഞിരിക്കുന്ന സസ്യ ആയുർവേദം, വൃക്ഷായുർവേദം അത് തിരിച്ചു വരുന്നു. ശാർഗധരന്റെ വൃക്ഷായുർവേദം തിരിച്ചു വരുന്നു. ഓർഗാനിക് ഫെർട്ടിലൈസർ തിരിച്ചു വരുന്നു. ബയോ പെസ്റ്റിസൈഡ്സ് തിരിച്ചു വരുന്നു. എന്തേ ഇത് തിരിച്ചു വരാൻ കാരണം? കാരണം 100 വർഷം കൊണ്ട് ആധുനിക ശാസ്ത്രം വളർത്തിയെടുത്ത പലതിനും വളരെയേറെ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ അപാകതയില്ലാത്ത അറിവിന് വേണ്ടി ഗ്രീക്കിലേക്ക് പോയാൽ ഗ്രീക്കിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. 1000 കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഗ്രീക്ക് സംസ്കാരത്തിന് ഇന്ന് അവശേഷിച്ചിരിക്കുന്നത് ഹെംലോക്ക് വിഷം കൊടുത്ത് സോക്രട്ടീസിനെ കൊന്ന കഥ മാത്രം. ഈജിപ്തിലേക്ക് പോയാൽ ഭാരതത്തിൽ നിന്ന് കൊണ്ടുപോയ ഇരുമ്പ് ഉളി ഉപയോഗിച്ച് കരിങ്കല്ല് ചെത്തി മിനുക്കി ഫറാവോയുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്ന പിരമിഡ് മാത്രമേ ഇന്ന് ഈജിപ്തിലുള്ളൂ, മറ്റൊന്നും ഈജിപ്തിലില്ല. റോമാ സാമ്രാജ്യത്തിലേക്ക് പോയാൽ ഋഷി തുല്യനായ യേശുദേവനെ ആണിയടിച്ച് കൊന്ന കഥ മാത്രമുള്ള റോമാ സാമ്രാജ്യം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലേക്ക് പോയാൽ സദ്ദാം ഹുസൈൻ ഇരുന്ന് ഉറങ്ങുന്നത് കാണാം, പിന്നെ ആരും അവിടെ ഇല്ല. ചൈനീസ് സംസ്കാരം കഴിഞ്ഞ കൃത്യം 50 വർഷമായി ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു രാഷ്ട്രത്തിനും ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ പഴയതെന്ന് പറയാൻ ഒന്നുമില്ല. ഈ മാതൃഭൂമിയും പിതൃഭൂമിയുമായി കണക്കാക്കി ഈ ദേശത്തിൽ ജീവിച്ചിരുന്ന ഹിന്ദുവിന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന 10,000 വർഷത്തെ ശാസ്ത്രത്തിന്റെ സത്യങ്ങള്, ഫിലോസഫിയുടെ തത്വങ്ങള്, ചൈതന്യവത്തായ ഓരോ ഉജ്ജ്വലമായ ചൈതന്യവത്തായ ആറ്റം ബോംബുകൾ ഇവിടെ കാണാൻ സാധിക്കും. മനഃശാസ്ത്രത്തെക്കുറിച്ച് ഇത് ഭാഗവത സത്രം നടത്തുന്ന ഒരു സദസ്സാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? ശ്രീകൃഷ്ണനെ കുറിച്ച് പറയാത്തൊരു ഭാഗവത സത്രമുണ്ടോ? ആ ശ്രീകൃഷ്ണന്റെ വരികൾ മാത്രം എടുക്കുക. യുഗപുരുഷനായിട്ട് ഭഗവത്ഗീതയിലെ 500-ഓളം വരുന്ന ശ്ലോകത്തില് വിവരിച്ചിരിക്കുന്ന ശാസ്ത്ര സത്യം, മനഃശാസ്ത്രത്തെക്കുറിച്ച് അർജുനൻ തളർന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ ഭഗവത്ഗീതയിൽ എഴുതിയിരിക്കുന്നത്. സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപദുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായതി ഗാന്ധീവം ശ്രംസദേഹസ്താ ത്വക്ചൈവ പരിദഹ്യതേ നശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. കൺഫ്യൂസ്ഡ് ആയ ഒരു പേഷ്യന്റിനെ പോലെ നെർവസായ അർജുനന്റെ അവസ്ഥ ഒരു സൈക്കോളജിക്കലി പെർട്ടർബ്ഡ് ആയിട്ടുള്ള, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. എന്റെ ശരീരം വിയർക്കുന്നു, ഞാൻ വിറയ്ക്കുന്നു, ഞാൻ തളരുന്നു, അതുപോലെ തന്നെ ഗാന്ധീവം എന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ മനസ്സ് ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞ സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് വ്യക്തിയുടെ എക്സ്പ്ലനേഷൻ, ഒരു സൈക്കോളജിസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ. കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ഈ അവസ്ഥയില് യുദ്ധക്ഷേത്രത്തിലെത്തിയപ്പോൾ ഹേ അർജുന, ഈ തളർന്ന വാക്ക് ഒരാര്യന് ചേരാത്തത്, ഈ സമയത്ത് നിനക്ക് എവിടെ നിന്നാ ഉണ്ടായത് എന്നൊരു ചോദ്യം ഒരു സൈക്കോളജിസ്റ്റിന്റെ ചോദ്യമാണ്. ഒരമ്മയുടെ സോഷ്യോളജിക്കൽ തലോടലുണ്ട് ഭഗവത്ഗീതയില്. ക്ലൈഭ്യം അസ്മകമപ്പാർത്ത നൈതത്വയ്യുപബദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ടപരന്തപ. എത്ര ഉജ്ജ്വലം! അമ്മ പേടിച്ചു വന്ന കുട്ടിയെ തലോടി ആശ്വസിപ്പിക്കുന്നത് പോലെ കൃഷ്ണൻ തലോടി അർജുനനെ ആശ്വസിപ്പിച്ചതാണ് തെർമോഡൈനാമിക്സ് തത്വം. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മറ്റൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നാശതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരഭിദൃഷ്ടോന്ത സ്തനയോ തത്വദർശിഭി. ഇല്ലാത്തത് ഉണ്ടാക്കാൻ സാധ്യമല്ല, ഉള്ളതില്ലാതെയാക്കാനും സാധ്യമല്ല. ഇത് രണ്ടും അറിയുന്നവരാണ് ഭാഗവത സത്രത്തിന് വന്നിരിക്കുന്നത് എന്നല്ല കൃഷ്ണൻ പറഞ്ഞത്. ഇത് രണ്ടും അറിയുന്നവരുടെ പേരാണ് ശാസ്ത്രജ്ഞൻ. ഇതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അതായത് ശ്രീകൃഷ്ണൻ ശാസ്ത്രജ്ഞന് ഡെഫിനേഷൻ കൊടുത്തു, കൂടാതെ ശ്രീകൃഷ്ണൻ തെർമോഡൈനാമിക്സിന് ഡെഫിനേഷൻ കൊടുത്തു. മനുഷ്യ ശരീരത്തെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞതിൽ അപ്പുറം ആരും ഇന്നും പറഞ്ഞിട്ടില്ല. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര നമുച്യതേ. ഈ ശരീരത്തിന്റെ ചൈതന്യത്തെ കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞതിൽ അപ്പുറം ആരും പറഞ്ഞിട്ടില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ച ശോഷയതി മാരുത. ഈ ശരീരത്തിലിരിക്കുന്ന ചൈതന്യം ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല, അഗ്നി കൊണ്ട് കത്തിക്കാൻ സാധ്യമല്ല, വായു കൊണ്ടില്ലാതെയാക്കാൻ സാധ്യമല്ല, ജലത്തിൽ അലിയിപ്പിക്കാൻ സാധ്യമല്ല, അത് അനന്തമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ദ എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം. വസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാദി സംവ്യാദി നവാനി ദേഹി. ഒരു ശരീരത്തിൽ നിന്ന് ദേഹി വിട്ടുപോയാൽ അത് അടുത്ത ശരീരത്തിലേക്ക് പോകും. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഭാരതീയ വീക്ഷണം, ഇതം ശരീരം തു കൗന്തേയ ക്ഷേത്രമിത്യവധീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം. കാരണം ജീവാത്മാവ് എന്ന ഈശ്വര ചൈതന്യം വർത്തിക്കുന്ന ഈ ശരീരമാണ് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം. അതുകൊണ്ട് ആ രണ്ട് കൂട്ടുകാർ തമ്മിൽ കാണുമ്പോൾ നമസ്തേ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് തത്വമസി നീയും അതേ ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത്. വിദ്യയെക്കുറിച്ച് അറിവിനെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞതിൽ അപ്പുറം ആരും പറഞ്ഞിട്ടില്ല. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാണാം കർമ്മയോഗേണ യോഗിനാം. രണ്ട് രീതിയിലെ പ്രവർത്തിക്കാൻ സാധിക്കൂ. ജ്ഞാനയോഗേന സാഖ്യാനാം, അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ടൊരു പ്രയത്നം. മറ്റൊന്ന് കർമ്മമണ്ഡലം, ഭാഗവത സത്രത്തിന്റെ പ്രവർത്തകർ ചെയ്യുന്നത് പോലെ അനുനിമിഷം ഉറങ്ങാതെ അനുനിമിഷം ഭക്ഷണം കഴിക്കാതെ വിയർത്തൊലിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ചെയർമാനും ആകാൻ ആഗ്രഹമില്ലാതെ ഏതോ ഒരു കർമ്മത്തിന്റെ മുമ്പിൽ ഭാരതീയരായ ഈ സംസ്കൃതിയുടെ ആധാരശില വഹിക്കുന്ന എന്നെയും നിങ്ങളെയും നമ്മളെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള കർമ്മയോഗേണ യോഗിനാം, കർമ്മയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്. അതുപോലെ കർമ്മത്തെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതിൽ അപ്പുറം ആരും പറഞ്ഞിട്ടില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത്. എന്തുജ്വലമായ സയൻസാണ്! ലോകത്തില് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നും തന്നെ അതിന് പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യാതെ വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും തിരിയണം, ന്യൂക്ലിയസിന് സ്പിൻ ചെയ്യണം, ട്യൂബ്ലൈറ്റ് പ്രകാശിക്കണം, ഫാൻ കറങ്ങണം, അമ്മ കുട്ടികളെ നോക്കണം, അച്ഛൻ ഒരു ഭാര്യയുണ്ടാകണം, ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭക്ഷണം പാകം ചെയ്യണം, ഭൂമി കറങ്ങണം, മാവ് മാങ്ങയുണ്ടാക്കണം, സൂര്യൻ ഉദിക്കണം, കുതിര വാഹകമായി പ്രവർത്തിക്കണം, സസ്യങ്ങൾ ധാരാളം ഫലങ്ങൾ തരണം, വായു അടിച്ചുകൊണ്ടേ ഇരിക്കണം, ജലം മനുഷ്യന്റെ ഉപയോഗത്തിനായി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, ഋഷിവര്യന്മാർ മന്ത്രങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കണം, ഒരു വിളക്ക് കത്തിയാൽ പ്രകാശം വരണം. ഭാഗവത സത്രം നടത്തേണ്ടവർ ഭാഗവത സത്രം നടത്തണം. നിങ്ങൾ കേൾക്കാൻ വരേണ്ടത് പ്രകൃതി നിയമം. നിങ്ങളുടെ ആഗ്രഹം മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ പ്രകൃതി നിയമം നിങ്ങളുടെ ആഗ്രഹത്തിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. അതാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന കർമ്മത്തെക്കുറിച്ചുള്ള ഭാവം. കാര്യേഷവശകർമ്മ സർവം പ്രകൃതി ജയർ ഗുണൈഹി. പ്രൊഫസർ യുങ്ങും പ്രൊഫസർ എറിക് ബേണും 45 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത്, 5138 വർഷങ്ങൾക്ക് മുൻപ് ഒരൊറ്റ വരിയില് ഒരൊറ്റ പുസ്തകം മുഴുവനും ഒതുക്കി ശ്രീകൃഷ്ണൻ പറഞ്ഞു, സത്വം രജ സ്തമ ഇതി പ്രകൃതി ജൈർ ഗുണൈഹി. ഇതെല്ലാം ചുറ്റുപാടുകളുടെ പ്രോഡക്റ്റാണ്. കാര്യേഷു അവശകർമ്മ സർവം പ്രകൃതി ജയർ ഗുണൈഹി. ഓരോ വ്യക്തിയും ഓരോ മൃഗവും ഓരോ ജീവജാലവും അതിൻ്റെ ചുറ്റുപാടുകൾക്കനുസരിച്ചിട്ടുള്ള ജീവിത സന്ധാനം ചെയ്യുന്നു. പ്രൊഫസർ യുങ്ങാണെന്ന് പറഞ്ഞത്, പ്രൊഫസർ എറിക് ബേണാണെന്ന് പറഞ്ഞത്, പക്ഷെ അവരല്ല, ശ്രീകൃഷ്ണനാണ് പറഞ്ഞത്. ഇത് 1990 വരെ അംഗീകരിച്ചിരുന്നില്ല. ഇരട്ടപെറ്റ കുട്ടികള് അവരുടെ ജനറ്റിക്കൽ കോഡ് ഒന്ന് തന്നെയാണ്, അച്ഛനമ്മമാർ ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് അവരുടെ സ്വഭാവം ഒന്ന് തന്നെയായിരിക്കും. 1991 ഇരട്ടപെറ്റ 100 കുട്ടികളെ രണ്ട് അറ്റ്മോസ്ഫിയറിൽ വളർത്തി, രണ്ട് ചുറ്റുപാടുകളിൽ വളർത്തി, രണ്ടുപേരും വ്യത്യസ്ത സ്വഭാവക്കാരായി തീർന്നു. അതിന്റെ അർത്ഥം ശ്രീകൃഷ്ണന്റെ വരി, കാര്യേഷു അവശകർമ്മ സർവം പ്രകൃതി ജയർ ഗുണൈഹി. ചുറ്റുപാടുകളുടെ ഗുണമനുസരിച്ചിട്ടാണ് വ്യക്തിയുടെ സ്വഭാവവും കർമ്മമണ്ഡലവും ഉണ്ടാകുന്നത് എന്ന ശ്രീകൃഷ്ണന്റെ വരി. മാനേജ്മെന്റില് ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന സമശത്രു ച മിത്രേ ച തഥാ മാന അപമാനയോഹ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. ഒരു കാരണവശാലും ശത്രു എന്നോ മിത്രമെന്നോ നല്ലവനെന്നോ ചീത്തയെന്നോ വേണ്ടപ്പെട്ടവനെന്നോ വേണ്ടാത്തവനെന്നോ ഉഷ്ണമെന്നോ ശീതമെന്നോ ധരിച്ച് ഒന്നിനെക്കുറിച്ചും ബോധറിയാതിരിക്കുക, ഒരേ വീക്ഷണത്തോടുകൂടി പോവുക. കർമ്മമണ്ഡലത്തില് തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ ഏനകേന ചിത് എന്ന വരി. ആര് നിങ്ങളെ സ്തുതിച്ചാലും ആര് നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും രണ്ടും എനിക്ക് ഒരേപോലെയാണെന്ന് പറഞ്ഞ് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ ശ്രീകൃഷ്ണൻ അപ്പുറം പേഴ്സണൽ മാനേജ്മെന്റില് മറ്റൊരു വരിയില്ല. ദുഃഖം താങ്ങാൻ പറ്റാതെ വരുമ്പോൾ ശ്രീകൃഷ്ണന്റെ വരി എഴുതിയ ഒരു പേപ്പർ പോക്കറ്റിലിടുക. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ ഭീത രാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖം വരുമ്പോ കണ്ടമാനം ഡിപ്രസ്ഡ് ആകാതിരിക്കുക, സുഖം വരുമ്പോൾ കണ്ടമാനം എക്സൈറ്റഡ് ആകാതിരിക്കുക. ഓവർ അംബീഷൻ, ഓവർ അറ്റാച്ച്മെന്റ്, ഓവർ ഫിയർ, അതുപോലെ തന്നെ ഉള്ള ക്വാളിഫിക്കേഷൻസ്. ഭീത രാഗ ഭയ ക്രോധ സ്ഥിതധീർ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കുക. മുനിരുച്യതേ മുനിയെ പോലെ ഇരിക്കാനുള്ള ഉപദേശം. ഒന്ന് പ്രയോഗത്തിൽ വരുത്തി നോക്കുക. ഹാർട്ട് ബീറ്റ് 72 കൂടില്ല. ഭയങ്കര ഇടിവെട്ട് വീട്ടിലെ അടുക്കളയിലുണ്ടായാൽ കുറച്ചു കഴിഞ്ഞാൽ കുറയുന്നു മനസ്സിലാക്കുക. വലിയ ഇടിവെട്ട് ഓഫീസിലുണ്ടായാൽ നഹി കശ്ചിത് ക്ഷണമഭി ജാതു തിഷ്ടത്യകർമ്മകൃത് എന്നൊന്ന് പറയുക, എനിക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, താൻ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന രീതിയില് സ്ഥിതധീർ മുനിരുച്യതേ. ആ മുനിക്ക് ഒരു ഉദാഹരണവും കൂടി കൊടുത്തിട്ടുണ്ട് ശ്രീകൃഷ്ണൻ. മുനീനാം അപ്യഹം വ്യാസ. എന്താ വ്യാസനെ കൊണ്ടുവരാൻ കാരണം? മുനിമാരിൽ വ്യാസനെ പോലെ ആരുമില്ല. കാരണമുണ്ട്. വ്യാസന്റെ ഒരു പുത്രനാണ് ധൃതരാഷ്ട്രർ, മറ്റൊരു പുത്രൻ പാണ്ഡു. മൂന്നാമത്തെ പുത്രൻ വിദുരൻ, അതിന്റെ അടുത്ത തലമുറ ദുര്യോധനാദികൾ, ധർമ്മപുത്രാദികൾ രണ്ടു വശത്തു നിൽക്കുന്നു, യുദ്ധം ചെയ്യുന്നു. വിദുരൻ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായിട്ടിരിക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറാനിലേക്ക് പോയി. മൂന്നു പേരും മൂന്ന് സ്ഥലത്ത് സ്വന്തം പൗത്രന്മാർ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തില് വ്യാസന്റെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുത്തു പലരും. ഇയാളുടെ മുഖം എങ്ങനെയുണ്ടെന്ന് ഒരു ഫീലിംഗും ഇല്ല. സ്ഥിതധീർ മുനിരുച്യതേ. അപ്പൊ ധൃതരാഷ്ട്രര് വ്യാസനോട് പറഞ്ഞു, യുദ്ധക്ഷേത്രത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു ധനഞ്ജയൻ എന്നൊരു പാർട്ടിയുണ്ട്, അദ്ദേഹത്തിന് സഞ്ജയനെ വിളിച്ച് നിനക്ക് ടി വിയുടെ ആന്റിന തരാം എന്നും പറഞ്ഞ് കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വിവരിക്കാൻ വേണ്ടി സഞ്ജയൻ ഒരു പ്രത്യേക ജ്ഞാനദൃഷ്ടിയും കൊടുത്ത് വ്യാസന്റെ പരിപാടി നോക്കിയിട്ട് കാര്യത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോയി. അദ്ദേഹം വേദനിച്ചില്ല, അദ്ദേഹം ദുഃഖിച്ചില്ല, അദ്ദേഹം സന്തോഷിച്ചില്ല. ഇതെല്ലാം പ്രകൃതി നിയമമാണ് എന്ന് പറഞ്ഞ് സ്റ്റെബിലൈസ്ഡ് മൈൻഡോട് കൂടി പോയി. അത്രയൊന്നും ആകാൻ ശ്രമിക്കരുത്, അത്രയും ആയിക്കഴിഞ്ഞാൽ വേദവ്യാസൻ 2 എന്ന് പറയും. അതിന്റെ അടുത്ത് ആകാൻ ശ്രമിക്കുക. ഒരു മഹർഷി, ഒരു സന്നി മുനിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. അതുപോലെ തന്നെ ഫിസിക്സുകാര് പറയുന്ന സെൽഫ് അവയർ യൂണിവേഴ്സ്, അതിനെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഐശ്വര്യപൂർണമായ ഈ ഒരു രൂപത്തെ നീ കാണുക, അത് പ്രപഞ്ച രൂപമാണ്, വിശ്വരൂപമാണ്. വിശ്വരൂപം എന്ന വാക്കിനർത്ഥമുണ്ട്, നന്ദം ന മധ്യം ന പുനസ്തവാദിം ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്തിത. ആയിരക്കണക്കിന് സൂര്യന്മാര് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ കാണാൻ ഈ രണ്ട് കണ്ണുകളും പോരാ. ഹേ അർജുന, ജ്ഞാനചക്ഷുസ് ഞാൻ തരാം എന്ന് പറഞ്ഞ് പ്രപഞ്ചരൂപം കാണിച്ച് പ്രപഞ്ചത്തെ മുഴുവനും മുമ്പിൽ കൊണ്ടുവന്ന് ഈ ജനതയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ദ സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ദ ടോപ്പ് മോസ്റ്റ് ഫിസിക്സ് കണ്ണുകൊണ്ട് കാണിക്കാൻ വിശ്വരൂപത്തിലൂടെ സാധിച്ച വ്യക്തിയാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കണം, അറിയണം, അറിയിക്കണം. ഭഗവത്ഗീത വർഷം ആഘോഷിക്കുകയാണ്. ഭഗവത്ഗീതയുടെ ഓരോ വരിയും അദ്ദേഹം ഒരു കാരണവശാലും, ശ്രീകൃഷ്ണൻ ഒരു ഹിപ്പോക്രാറ്റ് ആയിരുന്നില്ല. മനുഷ്യരുടെ ഇന്നത്തെ ജനതയുടെ ഫീലിംഗ് കൈകൊണ്ട് തൊട്ടു മനസ്സിലാക്കിയ നല്ല പൊളിറ്റീഷ്യൻ. ചതുർവിധ ഭജന്തേ മാം യേ ജനാ സുകൃതിനോർജുന ആർത്ഥോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. 4 പേരെ എന്നെ ഭജിക്കാറുള്ളൂ. ദുഃഖിതൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ, ഒന്നിനും ഉത്തരം കിട്ടാത്തവൻ, അതുപോലെ തന്നെ കുറച്ച് കാശ് വേണ്ടവൻ, മോക്ഷം ആഗ്രഹിക്കുന്നവരാരും എന്റെ അടുത്ത് വരാറില്ലെന്ന് ഗുരുവായൂരിലെ ശ്രീകൃഷ്ണൻ അറിയാം. എല്ലാ മലയാള മാസവും 1-ാം തീയതി നമ്മൾ കാണണതല്ലേ? അല്ലേ ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന് എന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നും എന്നെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകണമെന്നും ഇതെല്ലാം ഉപേക്ഷിച്ച് എന്നെ കസേരയിൽ ഇരുത്തണമെന്നും പറയുന്നവരുടെ വരവ്. സോ ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു ഇന്നത്തെ പൊളിറ്റിക്സ്. 5100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വരിയും. ശ്രീകൃഷ്ണൻ ശ്രേഷ്ഠന്മാർക്ക് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ശ്രേഷ്ഠന്മാർ ആരാണ്? യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോജനാഹ സയപ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. സോഷ്യോളജിയുടെ അവസാനത്തെ വാക്കാണത്. ശ്രേഷ്ഠന്മാര് എന്താചരിക്കുന്നുവോ ലോകം അത് എക്സാമ്പിൾ ആയിട്ടെടുക്കും, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുമെന്ന ശ്രീകൃഷ്ണന്റെ വരി അത്യുജ്വലമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 2-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഹിന്ദു ധർമ്മശാസ്ത്രം മുഴുവനും വായിക്കാൻ ഇനിയുള്ള ജീവിതകാലം നിങ്ങൾക്ക് മതിയാവില്ല. പക്ഷേ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാൻ ഭഗവത്ഗീത പഠിക്കുക. ഭഗവത്ഗീത പഠിച്ചാൽ കുറച്ചു മനസ്സിലാവും. കുറച്ചുകൂടി മനസ്സിലാകണമെങ്കിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ തുടങ്ങുക. ഇന്ന് രണ്ട് കൈയും നീട്ടി കുട്ടികളെ മുമ്പിൽ വരാൻ തയ്യാറാണ്, ജനതതി മുമ്പിൽ വരാൻ തയ്യാറാണ്. നിങ്ങൾ ഭഗവത്ഗീതയുടെ 10 ലൈൻ ഭംഗിയായി ചൊല്ലി അതിൻ്റെ അർത്ഥവും സാരവും സന്ദേശവും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ 50 പേരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ശ്രീകൃഷ്ണന്റെ സന്ദേശം ഓരോ കർമ്മമണ്ഡലം. ശിശുബാലൻ 100 പ്രാവശ്യം ഇൻസൾട്ട് ചെയ്തപ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഉത്തുംഗ മഹർഷി നിന്റെ കുലവും ഇതേപോലെ നശിച്ചു പോട്ടെ എന്ന് ഒരു മനുഷ്യൻ ഈശ്വരാവതാരത്തെ ശപിച്ചപ്പോൾ അനങ്ങാതെ നിന്ന ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണന്റെ ചരിത്രം, ഒരു കാര്യം ലോകത്തിൽ ഒരു സ്ഥലത്തും നടന്നിട്ടില്ല, ഒരു കഥയിൽ പോലും നടന്നിട്ടില്ല. ഒരു രാഷ്ട്രത്തിന്റെ തലവൻ ഒരു പക്ഷത്ത്, ആ രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണ സേനകൾ മറുപക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത കഥ കേട്ടിട്ടുണ്ടോ? അത് ചരിത്രമായിട്ട് ഭാരതത്തിൽ മാത്രമേയുള്ളൂ. ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ പക്ഷത്ത്, യാദവ സൈന്യം ദുര്യോധനന്റെ ആഗ്രഹപ്രകാരം, കൗരവപക്ഷത്ത് ഒരു ഈശ്വരാവതാരം അൺബയസ്ഡ് ആയിട്ട്, റാഷണലായിട്ട്, സയന്റിഫിക് ആയിട്ട്, പാർഷ്യാലിറ്റി ഇല്ലാതെ എങ്ങനെ പെരുമാറണം എന്ന് ശ്രീകൃഷ്ണനെ പോലെ മറ്റാരും കാണിച്ചു തന്നിട്ടില്ല. അതാണ് ശ്രീകൃഷ്ണൻ എവിടെയെല്ലാം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ശ്രീകൃഷ്ണൻ അനങ്ങിയിട്ടില്ല. അവസാന നിമിഷം വരെ ശ്രീകൃഷ്ണൻ അസ്ത്രമെടുത്തില്ല. ശ്രീകൃഷ്ണൻ അസ്ത്രമെടുത്തിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം എന്താകുമായിരുന്നു എന്ന് കാണിക്കാൻ ഒരുദാഹരണം. ശ്രീകൃഷ്ണൻ ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറച്ചു. ചക്രം ഉപയോഗിച്ച് സൂര്യനെ മറയ്ക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഈശ്വരാവതാരത്തിന് ആ ചക്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കൗരവരെ മുഴുവനും നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഏറ്റവും കുറഞ്ഞത് ദുര്യോധനനെയെങ്കിലും വധിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? സാധിക്കുമായിരുന്നു. അസ്ത്രമെടുക്കില്ല എന്ന പ്രതിജ്ഞ, ദൂരദൃഷ്ടി എന്ന് പറയും, ഫാർസൈറ്റഡ്നെസ്, ശ്രീകൃഷ്ണനെ പോലെ മറ്റാർക്കും ഉണ്ടായിട്ടില്ല. ധർമ്മപുത്രരെ വിളിച്ചു പറഞ്ഞു, അർജുനനെ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും കപ്പാസിറ്റി എത്രയുണ്ടെന്നറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര കപ്പാസിറ്റിയുണ്ട്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, യൂസ്ലെസ്, ഇംഗ്ലീഷിലല്ല സംസ്കൃതത്തിൽ. കാരണം നിങ്ങൾ 5 പേർ ഒരുമിച്ച് നിന്നാൽ ഭീഷ്മരെ നിങ്ങൾക്ക് താഴെയിടാൻ സാധ്യമല്ല, പിന്നെയാണോ ബാക്കിയുള്ളവരെ? ഉടനെ അർജുനൻ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, സൂര്യാസ്തമയത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഭീഷ്മരുടെ കൂടാരത്തിലേക്ക് പോയിട്ട് ചോദിക്കുക തന്നെ എങ്ങനെയാ കൊല്ലേണ്ടെന്ന്. ലോകത്തിൽ ആരെങ്കിലും ആരോടെങ്കിലും തന്നെ എങ്ങനെയാ തല്ലേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ പോയി ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഭീഷ്മര് പറയും, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ ചോദിക്കുക, എന്തിനാ ഞങ്ങളെ പ്രതീക്ഷിച്ചതെന്ന്. അപ്പൊ ഭീഷ്മര് പറയും, എന്നെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. അത് തന്നെ സംഭവിച്ചു, എക്സാക്ട്ലി ദ സെയിം. ശ്രീകൃഷ്ണൻ അത്രയും ഉജ്ജ്വലമായി പറഞ്ഞു കൊടുത്തു. ദ്രോണാചാര്യരുടെ വീക്ക്നെസ് അറിയാവുന്നത് ശ്രീകൃഷ്ണന് മാത്രം. ആ വീക്ക്നെസ് മാത്രം ഉപയോഗിച്ച് ദ്രോണാചാര്യരെ വധിച്ചു. കർണന്റെ വീക്ക്നെസ് അറിയാവുന്നത് ശ്രീകൃഷ്ണൻ മാത്രം. അത് മാത്രം ഉപയോഗിച്ചു. യുദ്ധത്തില് ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ. 6 ക്വാളിറ്റി: ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. ഈ 6 എണ്ണം എവിടെയാണോ ഉള്ളത്, അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്ന് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ കൊണ്ട് ധർമ്മപുത്രരോട് ഉപദേശിപ്പിച്ച ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര ഭൂമിയിൽ അത്യുജ്വല ഉപദേശിയായി കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് പുറത്തു വന്ന് ധർമ്മപുത്രർ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് കൃഷ്ണൻ ഉത്തരം പറഞ്ഞില്ല. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് ചോദിക്കാൻ പറഞ്ഞു. അനുഭവ സമ്പത്തിന്റെ പ്രഷറിയാണ് ഭീഷ്മര്. Y2K പ്രോബ്ലം ഒന്നും ഇല്ലാത്ത പാർട്ടിയാ. ആ ഭീഷ്മരുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു, സഹസ്രാബ്ദങ്ങളുടെ അനുഭവ സമ്പത്തും ധർമ്മശാസ്ത്രവും ഫിംഗർ ടിപ്സിലുള്ള ധർമ്മപുത്രരെ ഭീഷ്മരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, അർജുനനെ പറഞ്ഞയച്ചു. ഈ അർജുനൻ എഴുത അസ്ത്രത്തിലെ ആ പാർട്ടി ഡൺലപ്പ് പില്ലോയിൽ കിടക്കുന്നത്. ആ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് ചെന്ന് ഉപദേശം ചോദിക്കാൻ ഉപദേശിച്ച ശ്രീകൃഷ്ണൻ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ധർമ്മനീതിയുടെ ചിന്താധാരകളുടെ ഭാരതീയ വീക്ഷണത്തിന്റെ അവസാന വാക്കിൽ ജീവിച്ചൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഉപദേശവും ഒരെണ്ണം വിടാതെ മാനവരാശിക്ക് എന്നും മാർഗദർശകമാണ്. ഈ ശ്രീകൃഷ്ണനും ഈ നാല് വേദങ്ങളും അവയുടെ ശാഖകളും ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും ഉപനിഷത്തുക്കളും ശിക്ഷയും നിരുക്തവും വ്യാകരണവും ചന്ദശാസ്ത്രവും കൽപ്പശാസ്ത്രവും ജ്യോതിഷവും 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഷഡ് ദർശനങ്ങളും 29 സ്മൃതികളും അതുപോലെ തന്നെ അർത്ഥശാസ്ത്രവും ധനുർവേദവും ഗന്ധർവവേദവും ആയുർവേദവും സ്ഥാപത്യവേദവും കാമശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഭാരതീയ ചിന്താധാരകളുടെ വാഹകരായ ഞാനും നിങ്ങളും അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകരണം, ഈ അറിവ് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ തലമുറ വരെ ഈ രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന ഋഷിവര്യന്മാര് നാരായണഗുരുവും ചട്ടമ്പിസ്വാമിയും അടക്കമുള്ള ഈ ചിന്താധാരയുടെ വാഹകരായ ഋഷിവര്യന്മാര് നിങ്ങളോടും എന്നോടും പൊറുക്കില്ല. ഇന്ന് സമഗ്രമായ ഒരു സന്തുഷ്ട ജീവിതം നയിക്കുമ്പോൾ ഒരു വിഭാഗം ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ഒപ്പം ചേരണം. തന മന ധന കരുത്തെ അർപ്പൺ. സാധിക്കുമെങ്കിൽ സാമ്പത്തികമായിട്ട്, സാധിക്കില്ലെങ്കിൽ ശാരീരികമായിട്ട്. കർമ്മമണ്ഡലത്തിൽ ഒരു കാര്യം പറയാം. ഈ ലോകത്തില് ഇന്ന് ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ലക്ഷക്കണക്കിന് ജനതതിയുണ്ട്. ഹിന്ദുവിൽ നിന്ന് മതം മാറിയവര് കൂട്ടത്തോടുകൂടി തിരിച്ചു വരുന്ന അനുഭവം കേരളത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിന് സങ്കല്പം ചൊല്ലുന്ന ഒരാളുടെ സങ്കല്പ മന്ത്രം കേട്ടു. ഇടിക്കുളാനാമനാശ്യ ജമാനസ്യ സാറാമ്മ നാമന. ഭാര്യയുടെ പേര് സാറാമ്മ, ഭർത്താവിന്റെ പേര് ഇടിക്കുള. ക്ഷേത്രത്തിനകത്ത് അവർ സങ്കല്പം ചൊല്ലുകയാണ്. അത് സംഭവിക്കണം. ഹിന്ദുക്കളല്ലാത്തവരെ ക്ഷേത്രത്തിലേക്ക് വരുത്തണം. ബ്രാഹ്മണ മേധാവിത്വം ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് ധർമ്മശാസ്ത്രം കോട്ട് ചെയ്ത് പറയണം. വേദവ്യാസനും ഭരദ്വാജനും ജീവിച്ച നാടാണിത്. ഈ ധർമ്മ സന്ദേശം എല്ലാവരിലും എത്തിക്കണം. ഭാരതത്തെ അടുത്ത സഹസ്രാബ്ദത്തില് അഹൈന്ദവവൽക്കരിക്കാൻ അനുവദിക്കരുത്. ഈ രാഷ്ട്രം ഈ 10,000 വർഷത്തോളം കാലം ഹിന്ദുവിന്റെ രക്തം കൊണ്ടാണ് വിളക്കിവിടെ കത്തിയിരുന്നത്. ആ ഹൈന്ദവ ജനതതിയുടെ അത് മതാധിഷ്ഠിതമല്ല, അത് ആചാരാധിഷ്ഠിതം, ജീവിതാധിഷ്ഠിതം. ഇവിടെ ജീവിച്ച ഒരേ ഒരു വിഭാഗം ആൾക്കാരെ ഉള്ളൂ. വേണമെങ്കിൽ ചിന്മയാനന്ദൻ പറയുന്നത് പോലെ രണ്ടു വിഭാഗം, ഹിന്ദുക്കളായവരും ഹിന്ദുക്കളായിരുന്നവരും, രണ്ടേ രണ്ട് വിഭാഗം. ഹിന്ദുക്കളായിരുന്നവര് എന്നുള്ളവരെ ഹിന്ദുക്കളായവര് എന്നാക്കി മാറ്റാൻ വലിയ വിഷമമൊന്നുമില്ല. 33 കോടി ദേവന്മാരെ ആരാധിക്കുന്ന നമ്മള് ഒരു യേശുക്രിസ്തുവിനെ നാരായണ ഗുരു പറഞ്ഞതുപോലെ അടിച്ചു പുറത്താക്കാതെ അടിച്ചകത്താക്കാൻ സാധിച്ചാൽ 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഉള്ള ഒരു നാട്ടില് ഒരു പുരാണത്തിന്റെ കൂട്ടത്തിൽ ഒരു ബൈബിള് കൂടി ചേർത്താൽ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം. ഓരോരുത്തരെയും കൊണ്ടുവരണം. അങ്ങനെ ഒരു ശ്രമം നടത്തി ഞാൻ പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ 15-ാം തീയതി നടക്കാൻ പോകുന്ന അതിരുദ്ര മഹായജ്ഞത്തില് ഒരു ദിവസത്തെ പൂജ പെന്തക്കോസ്റ്റിലെ അച്ഛനായ ഡോക്ടർ ജോൺസിന്റെ വകയാണ്. പെന്തക്കോസ്റ്റ് ഫാദർ മഹാദേവ ക്ഷേത്രത്തില് അതിരുദ്രത്തിന് ഒരു ഫുൾ ഡേ പൂജ നടത്താൻ നോട്ടീസിൽ പേര് വെച്ച് അനുവദിച്ചിരിക്കുന്നു. മാറ്റം വരണം. 1000 ദിവസം മുമ്പിലുണ്ട്. ആ ദിവസത്തിൽ ഞാൻ ഹിന്ദുവാണെന്നും എന്റെ കൂട്ടത്തിലുള്ളവർ ഹിന്ദുവാണെന്നും പറയാൻ പാകത്തിന് ഈ ഹൃദയം ഇടിക്കണം, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകണം. ഭക്ഷണം കഴിക്കുമ്പോഴും ആരെയും എതിർക്കാനല്ല, ആരെയും നിരാകരിക്കാനല്ല, ആരെയും പുറത്താക്കാനല്ല, ഉൾക്കൊള്ളാൻ പാകത്തിന്, ഇതിലേക്ക് ചേർക്കാൻ പാകത്തിന് എല്ലാ പരിമിതികളും പരാധീനതകളും ചേർത്ത് ഹിന്ദുവായി ജീവിക്കാൻ, ഹിന്ദുവായി ജീവിപ്പിക്കാൻ സനാതനധർമ്മത്തിന്റെ പ്രകാശ ധോരണിയുടെ വാഹകരാക്കുവാൻ കൂട്ടത്തിലുള്ളവർ ശ്രമിക്കണം. സെക്രട്ടറിമാര് മുതൽക്ക് ക്ലർക്കുമാര് വരെ എല്ലാവരും ഇന്ന് അഭിമാനത്തോടുകൂടി ഹിന്ദുവാണെന്ന് പറയാൻ തയ്യാറാകുന്നു. ഒരു മന്ത്രി ഇന്ന് പറഞ്ഞു, യുവാക്കള് ആത്മീയതയിൽ നിന്ന് ആവേശം വലിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. 200 ദിവസം മുമ്പ് ഇത് പറയില്ലായിരുന്നു. 200 ദിവസത്തെ ചേഞ്ചാണത്. ഇനി ഒരു 300-400 ദിവസം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, ഇവിടെ വന്നിരിക്കുന്ന പ്രഗത്ഭര് ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യം മനസ്സിലാക്കിപ്പിക്കണം. ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം, ഭാരതം ഇതേപോലെ നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. കാർഗിൽ യുദ്ധസമയത്ത് ചൈനയിലെ അംബാസിഡർ അമേരിക്കയിൽ ചെന്ന് ക്ലിന്റനോട് പറഞ്ഞു, ഭാരതം ഞങ്ങളെ 20 നൂറ്റാണ്ടുകാലം ഭരിച്ചിരുന്നു, പക്ഷേ ഭാരതം ഒരു യോദ്ധാവിനെ പോലും അതിർത്തി രേഖയ്ക്കപ്പുറത്തേക്ക് കടത്തിയില്ല. ആ രീതിയിൽ 2000 വർഷത്തെ സാംസ്കാരിക മൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഭാരതത്തിൽ നിന്നാണ്. അന്ന് യുക്കാവ എന്ന് പറയുന്ന ജാപ്പനീസ് അംബാസിഡർ അമേരിക്കയിൽ പറഞ്ഞു, ആണോ പൂവണിഞ്ഞിരിക്കുന്നത്, അത് ഭാരതത്തിലാണെന്ന് ഫ്രഞ്ച് അംബാസിഡർ പറഞ്ഞു. ആധുനിക ലോകത്തിൽ ഇന്നലെകളിൽ നടന്നതാണ് ഈ രാഷ്ട്രത്തെക്കുറിച്ചുള്ള മഹത്വചനങ്ങള്. ലോകരാഷ്ട്രത്തിന്റെ മുമ്പില് ഭാരതത്തിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. ഇപ്പറഞ്ഞ വരികളിലെ ജ്ഞാനഭണ്ഡാരങ്ങൾ മുഴുവനും ലോകത്തിന് സംഭാവന ചെയ്തവരുടെ പിൻതലമുറ ജീവിച്ചിരിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യം. തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള കുറെ മൃഗങ്ങള് 70 വർഷം വരെ ജീവിച്ച് 60 ടൺ ഭക്ഷണം കഴിച്ച് ഈ നാട്ടില് 100 കോടി ഉണ്ടായത് കൊണ്ട് പ്രയോജനമില്ല. അവസാന ശ്വാസത്തിന് മുമ്പ് ഈ രാഷ്ട്രത്തിനു വേണ്ടി, ഈ ധർമ്മത്തിനു വേണ്ടി എന്തു ചെയ്യാൻ സാധിച്ചു എന്ന് അവനവനോട് ചോദിക്കുക, കുടുംബത്തോട് ചോദിക്കുക, സുഹൃത്തുക്കളോട് ചോദിക്കുക. അവസാനത്തെ ശ്വാസത്തിന് മുൻപ് അവശേഷിച്ചിരിക്കുന്ന സമയം ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി അർപ്പിക്കാൻ, അവനവന്റെ വ്യക്തിപരമായ കർമ്മങ്ങൾക്ക് വിഘ്നം വരാതെയെങ്കിലും അതർപ്പിക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ, കർമ്മധീരത്വം, കർമ്മനിരത, രക്തത്തിന്റെ തിളപ്പ്, ഹൃദയത്തിന്റെ ആരോഗ്യം, കാലുകൾക്ക് ചലനാത്മകത, കൈകൾക്ക് ശക്തി, ഇത് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിലൂടെ ഈ ചിന്താധാരയെ വളർത്താൻ ഓരോ കെമിസ്ട്രിയും ബയോകെമിസ്ട്രിയും ഫിസിക്സും സ്പേസ് സയന്റിസ്റ്റും ഓരോ വൈസ് ചാൻസലറും ഡോക്ടറും സാധാരണക്കാരനും അനുനിമിഷം പ്രവർത്തന നിരതരാകുവാൻ പ്രതിജ്ഞയെടുത്തതിനു ശേഷമേ ഈ ഹാളിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ തോന്നുന്ന സമയത്ത് പോകാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നന്ദി പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന സംതൃപ്തമായ മുഖത്തോടും അതിന്റെ ഉടമസ്ഥരോടും രണ്ട് കൈയും കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഈ അനുഭവം സ്മരിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി വിട പറയുന്നു. നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമസ്കാരം.